വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
May the precious name of our Lord be glorified.
വളരെ സന്തോഷമുള്ള ഒരു സന്ധ്യാവേളയാണ്.
It is a very happy evening today for me.
പല കാരണങ്ങളുണ്ട്.
There are several reasons for that.
ദോഹ ബ്രദർ അസംബ്ലിയിലെ 10 വർഷം മുമ്പ് നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ചാൻ ഇവിടെ വന്നിട്ടുണ്ട്.
Having received your invitation 10.5 years before I had come here.
ഒരിക്കൽ കൂടെ നിങ്ങളുടെ ക്ഷണം അനുസരിച്ച് 2-3 ദിവസങ്ങൾ ശുശ്രൂഷിപ്പാൻ ലഭിച്ച അവസരത്തിനായി സ്തോത്രം.
And I also thank God for this opportunity given to minister before you for these 2-3 days.
രണ്ടാമത്തെ കാര്യം,
the second reason,
എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എന്റെ അനുദ്രൻ എന്റെ വളരെ അനുദ്രത്തിയുടെ ഭർത്താവാണ്. അതൊരു പ്രത്യേക സന്തോഷമായിട്ട് എനിക്ക് തോന്നി. കാരണം കർത്താവിനെ സ്നേഹിച്ച് നിൽക്കുന്ന കണ്ട് കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഈ രാത്രിയില് പ്രവചന വിഷയങ്ങളാണ് ഇന്നും നാളെയും ഞാൻ പ്രസംഗിക്കുന്നത്.
എന്റെ
ഹൃദയത്തിന്റെ ഏതാണ്ട് 35 വർഷത്തിലധികമായി എന്നെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രത്യേക വിഷയമാണ്. ഒരു ഹരമാണെന്ന് പറയാം ബൈബിളിലെ പ്രവചന വിഷയങ്ങൾ.
Prophetical matters, I should say, are a great attraction for me.
അതിന്റെ ഫലമായി,
and as a result of that,
ഇന്നത്തെ ലോക സംഭവങ്ങളെ വിലയിരുത്തുവാനായിട്ട് ദൈവം വളരെ കൃപ തന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു.
God has been helping me with very special graces to evaluate the events that are taking place in the world today.
ഞാൻ അതിൽ ഒരു വിഷയം ഇന്ന് നാളെയും രാത്രിയിൽ എടുക്കാം എന്ന് കരുതി.
And I considered to take one particular subject regarding that topic today.
രണ്ട് രാത്രികളെ ഒന്നിച്ച് എടുക്കുന്നതിന്റെ കാരണം ഈ രണ്ട് രാത്രി കൊണ്ട് അത് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് സമയം അനുവദിക്കുള്ളൂ.
The reason that I am taking it across 2 days is because the topic will take so much time.
നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിലും കാലങ്ങളിലും ജീവിക്കുകയാണ്.
We are living in a particular age and a particular time.
ലോകത്തിന്റെ സംഭവങ്ങളെ വിലയിരുത്തുന്ന ആർക്കും അത് മനസ്സിലാകും.
Anybody who is evaluating the events in the world will understand that.
ലോക മനുഷ്യന് അത് മനസ്സിലാക്കാൻ സാധ്യമല്ലേ?
The worldly man cannot understand that.
എന്നാൽ ഒരു ദൈവത്തിനെ സംബന്ധിച്ച് ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
But as far as the child of God is concerned, he is able to understand clearly where all this is leading to.
നമ്മുടെ കർത്താവിന്റെ വരവ് വളരെ സമീപിച്ചു എന്നുള്ളത് ഇത് വ്യക്തമായി മനസ്സിലാക്കി തരികയാണ്.
Very clearly this makes us understand that the coming of the Lord is nigh at hand.
ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാഷ്ട്രം അമേരിക്കയാണ്.
The most powerful nation in the world is of course America.
അമേരിക്കയുടെ തലസ്ഥാനം വാഷിംഗ്ടൺ.
The capital city is Washington.
അവരുടെ ഗവൺമെന്റ് കൂടുന്ന വാഷിംഗ്ടൺ DC എന്ന് പറയുന്ന സ്ഥലത്ത്,
in Washington DC where the government convenes,
അവിടെ ഒരു വാഷിംഗ്ടൺ DC ഡോം എന്ന് പറയുന്ന ഒരു പ്രത്യേക മന്ദിരത്തിന്റെ മുകളിലുള്ള ഒരു ഡോം ഉണ്ട്. പലരും നമ്മൾ കണ്ടിട്ടുണ്ട്.
We have witnessed that particular dome which is on the top of the building at Washington DC.
അത് പറയുന്നത് വാഷിംഗ്ടൺ DC ഡോം എന്നാണ് അത് അറിയപ്പെടുന്നത്.
It is named and called as Washington DC. The dome of the Washington DC.
അത് പണിതപ്പോൾ അവിടെ ഒരു ഇംഗ്ലീഷ് കവി എഴുതിയ ഒരു കവിതയുടെ ഭാഗം എഴുതി വെച്ചിട്ടുണ്ട്.
When it was built, the lines of an English poet have been inscribed there.
അത് പലരും കണ്ടിട്ടില്ലേ?
Several people have not witnessed that.
അത് വളരെ അർത്ഥപൂർണമായിരിക്കുന്നു.
It is a very meaningful verse that is written there.
അതൊരു ഇംഗ്ലീഷ് കവിയായ ടെന്നീസന്റെ വാക്കുകളാണ് എഴുതി വെച്ചിരിക്കുന്നത്.
It is the words of the English poet Lord Tennyson.
ഞാൻ ഇംഗ്ലീഷിൽ ആദ്യം പറയാം, തിരിച്ചു മറിച്ചൊക്കെ പറയും, കാരണം അല്ലാതെ നിവൃത്തിയില്ല. ആ ഇംഗ്ലീഷ് കവിയുടെ ഭാഗം ഇങ്ങനെയാണ്. One far off divine event to which all creation moves. Viduramaya oru sambhavathinu vendi ella karyangalum neengikondirikkum.
It is written like this: one far off divine to which all creation moves.
Adu ezhuthi vecha aalnu ariyam ee valiya shakti koodiya rashtrathinte keedil nadakkunna bharanathinte theerumanangal polum ഒരു വിദൂരമായ സംഭവം കർത്താവിന്റെ രണ്ടാം വരവിലേക്ക് നയിക്കുന്നുവെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്.
The person who wrote thus and inscribed it on that particular place, he knows very well that whatever is happening beneath this particular dome are all leading towards the coming of the Lord Jesus Christ, which is going to take place in the far future.
Yes. ഈ ലോകത്തിലുള്ള എല്ലാ സംഭവങ്ങളും യേശുക്രിസ്തുവിന്റെ വരവിനെ ബന്ധപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയും.
We see all the events that are taking place in the world are related to the coming of the Lord Jesus Christ.
ലോകത്തിന്റെ മനുഷ്യന് ഇത് രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ വിലയിരുത്തുമ്പോൾ,
For the man of the world, when he relates this as politics or economics,
ദൈവ പൈതലിനെ സംബന്ധിച്ച് ഇത് കർത്താവിന്റെ വാക്കുകളുടെ നിവൃത്തികളാണെന്ന് മനസ്സിലാക്കാൻ കഴിയും.
As far as the child of God is concerned, it is just the fulfillment of the words of the Lord.
അത് ദൈവമക്കൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ.
And it is only possible for the children of God to understand it in this manner.
അത് നാം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വിധത്തിൽ പ്രവചന വിഷയങ്ങൾ നമുക്ക് തിരുവചനത്തിൽ തന്നത്.
And it is for us to understand that it has been mentioned here in prophetic way in the word of God.
ബൈബിളിലെ ഏതാണ്ട് കാൽ ഭാഗം പ്രവചന രൂപേണയാണ് രേഖപ്പെടുത്തിയത്.
We see that a quarter portion of the word of God is used for the prophetical matters.
18 പുസ്തകം പ്രവചന വിഷയങ്ങളാണ്.
18 books in the Bible are prophetical books.
എന്തിനാണ് ദൈവം ഇങ്ങനെ ഈ പ്രവചന വിഷയങ്ങൾ വെളിപ്പെടുത്തിയത്?
Why did God reveal these prophetical matters to us?
വെളിപാട് പുസ്തകം 1 അധ്യായത്തിൽ വായിക്കുന്നു, തന്റെ ദാസന്മാരെ കാണിപ്പാൻ ദൈവം യോഹന്നാനെ കൊടുക്കുകയായിരുന്നു.
In Revelation chapter 1 it is written that in order to show to his servants it was revealed.
അവന്റെ ദാസന്മാർ അറിയണം അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ.
His servants ought to know the work of the Lord.
ആമോസിന്റെ പുസ്തകം 3 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ
ഇൻ ബുക്ക് ഓഫ് ആമോസ് ചാപ്റ്റർ 3 വേഴ്സ് 7
നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്,
വി റീഡ് ലൈക് ദിസ്,
തന്റെ പ്രവാചകന്മാരായ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ദൈവം ഒരു കാര്യവും ചെയ്യില്ലേ.
God does not do anything in this world without making it known to his prophets who are his servants.
വിശ്വസിക്കുന്നുണ്ടോ അത്?
Do we believe that today?
ദൈവം ഒരു കാര്യവും തന്റെ ദാസന്മാർ അറിയാതെ വെളിപ്പെടുത്താതെ അവൻ ചെയ്യില്ലേ.
Without revealing it to his servants, God does not accomplish or do anything.
സൊദോം നശിപ്പിക്കുന്നതിനു മുമ്പ് ദൈവം പറഞ്ഞു, എന്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ഞാൻ എങ്ങനെ മറച്ചു വെക്കും?
Before destroying Sodom, God contemplated as to how he could hide that matter from his friend Abraham. ദൈവം
തന്റെ ദാസന്മാർ അറിയണമെന്ന് ആഗ്രഹിക്കുകയാണ്.
God desires that his servants ought to know.
ദൈവമക്കളെ മനസ്സിലാക്കണം.
Dear children of God have to understand that.
ഒരു വാക്യം ഞാൻ വായിച്ചോട്ടെ.
Let me read one particular verse.
തെസ്സലോനിക്കർ ലേഖനം എടുത്താട്ടെ.
Let us turn to the book of Thessalonians.
Yes, 1 Thessalonians 5th chapter.
1 Thessalonians chapter 5.
പലരും ചിന്തിക്കുന്നു കർത്താവിന്റെ വരവ് കള്ളനെ പോലെ സംഭവിക്കാൻ പോവുകയാണ്.
Several people think that the coming of the Lord will be like a thief in the night.
ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലേ?
The word of God does not specify in this
manner. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ.
Let us turn our attention to that particular verse.
1 Thessalonians 5th chapter.
1 Thessalonians chapter 5.
1st വാക്യം.
And verse 1.
സഹോദരന്മാരെ, കാലങ്ങളെ സമയങ്ങളെ കുറിച്ച് നിങ്ങൾ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രി വരുമ്പോൾ കർത്താവിന്റെ നാൾ വരുന്നു നിങ്ങൾ തന്നെ നന്നായി അറിയുന്നു.
But concerning the times and the seasons, brethren, you have no need that I should write to you, for you yourself know perfectly that the day of the Lord so comes as a thief in the night.
Yes, എന്നാൽ അതിന്റെ നാലാം വാക്യം നോക്കിയാട്ടെ.
But let us look at verse 4.
എന്നാൽ സഹോദരന്മാരെ,
it says, but you brethren,
ആ നാൾ കളനെ പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടുള്ളവരല്ലേ?
You are not in darkness so that this day should overtake you as a thief.
ആർക്കാണ് കളനെ പോലെ വരുന്നത്?
For whom is the appearance of the Lord as a thief?
ഇരുട്ടിൽ വസിക്കുന്ന ജനത്തിനാ.
It is for the people who are living in darkness.
നമ്മളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കർത്താവ് നയിച്ചു.
We are people who have been drawn from the darkness into
and
that day is not going to capture us like a thief.
അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ ആ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു.
That is why we read in the verse like this.
ആറാം വാക്യത്തിൽ
in verse 6.
ആകയാൽ ഉണർന്നും സുബോധമുള്ളവരായിരിക്കുക.
Therefore let us not sleep as others do, but let us watch and be sober.
Yes, we need to be watchful and we need to be sober. ഉണർന്ന് സുബോധമുള്ളവരായിട്ടിരിക്കണം.
We need to watch and be sober.
നമ്മൾ ജെറമിയ പ്രവചനം 1 12 വായിക്കുമ്പോൾ
in the book of Jeremiah chapter 1 verse 19.
12 12 വാക്യത്തിലെ
in verse 12
ഇങ്ങനെ ദൈവം പറയുന്നുണ്ട്,
God says like this,
ഞാൻ എന്റെ വചനം നിവർത്തിപ്പാൻ ജാഗരിക്കുകയാണ്.
He says that I am ready to perform my word.
Yes, ചില ഭാഷാന്തരത്തിൽ I am watching over my word to perform it.
He says that I am watching over my word to accomplish it and perform it.
എന്റെ വചനം നിവർത്തിപ്പാൻ ഞാൻ ജാഗരിക്കുകയാണ്. I am watching over it.
We see God is watching over his word to accomplish it.
എന്നാൽ തന്റെ ജനത്തോട് ദൈവം ആവശ്യപ്പെട്ടു,
but what does God desire to his people?
നിങ്ങളും വാച്ച് ചെയ്യണം.
You also ought to watch.
I am watching over to perform. ഞാൻ നിവർത്തിക്കാൻ ജാഗരിക്കുകയാണ്.
I am watching over to perform the word.
നിങ്ങളെ അതും നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം.
You also have to pay attention and be sober.
നിങ്ങൾക്കത് കള്ളനെ പോലെ സംഭവിക്കില്ലേ?
It does not overtake you like a thief.
നമ്മളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നതാണ്.
God has brought us from darkness into his eternal light.
ഒരുപാട് ചിന്തകൾ എന്റെ മനസ്സിൽ വരുന്നു.
So many thoughts are coming into my mind.
എബ്രായ ലേഖനം ഒരു വാക്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിച്ചോട്ടെ.
Let us point it to another verse also.
അതിന്റെ 10th അധ്യായം
Hebrews chapter 10
22nd വാക്യം നോക്കിയാട്ടെ.
Verse 22.
അതിന്റെ കൺക്ലൂഷൻ പൗലോസ് പറയുന്നതാണ്. സോറി, അതിന്റെ 25th വാക്യം ഹീബ്രൂസ് 10:25 25th വാക്യം
ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സ് 25.
യെസ്, പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിന് സൽപ്രവൃത്തിയും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുവിൻ. നാൾ സമീപിക്കുന്നെന്ന് കാണും തോറും അത് അധികമായി ചെയ്യണം.
Since we see that the day is approaching, let us abound in our works.
ദൈവജനത്തിന് നാൾ സമീപിക്കുന്നു എന്ന് കാണാൻ കഴിയും.
The children of the Lord know very well that the day is coming near.
കർത്താവിന്റെ നാൾ സമീപിക്കുന്നു എന്ന് കാണാൻ കഴിയും.
The day of the Lord is coming near and the children of God can see that.
ഇന്ന് ലോകത്തിന്റെ സകല സംഭവങ്ങളും,
all the events that are taking place in the world,
ഒരു വ്യക്തമായി നമ്മളെ മനസ്സിലാക്കി തരുന്നു.
Very clearly it makes us understand.
കർത്താവിന്റെ വരവ് ബദ്ധപ്പെടുത്തുകയാണ്.
That the coming of the Lord is being tarried.
നോക്കാം, നമ്മൾ നോക്കണം വചനത്തിൽ നിവർത്തിക്ക കിടന്ന ഈ പ്രവചന വിഷയങ്ങൾ.
Whatever is not being fulfilled till now in the word of God, the prophecies,
ഈ തലമുറയിൽ നിവർത്തിക്കപ്പെടുന്നു.
They are going to be fulfilled in this generation.
ഈ തലമുറയിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആഗമനം.
It is already happening in this generation.
എന്തുകൊണ്ടാണ് ഈ ഒരു തലമുറയിൽ സംഭവിക്കുന്നത്?
Why is it happening in this generation?
കർത്താവിന്റെ രണ്ടാം വരവിന് വേണ്ടി തലമുറയെ ഒരുക്കുകയാണ്.
Because God is preparing this generation for his second coming.
നമ്മൾ ഒരു വിധത്തിൽ വളരെ ഭാഗ്യശാലികളാണ്.
ഇൻ വൺ വേ വി ആർ എ ബ്ലെസ്ഡ് ലോട്ട്.
നമുക്ക് ഇത് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കും.
വി ആർ ഏബിൾ ടു സീ ആൻഡ് അണ്ടർസ്റ്റാൻഡ്.
നോക്കാം, ഈ ലോകത്തെ ദൈവം മൂന്നായി തിരിച്ചിട്ടുണ്ട്.
We see God has classified this world into three groups.
ഞാൻ ഇൻട്രൊഡക്ഷൻ ഒക്കെ അവിടെ നിർത്തിയിട്ട് വിഷയത്തിൽ കടക്കുകയാണ്.
I am just leaving the introduction and going straight away to the subject.
1 കൊരിന്ത്യർ 10 അധ്യായം.
In 1 Corinthians chapter 10
ദൈവം ഈ ലോകത്തുള്ള മനുഷ്യരെ മൂന്നായി തിരിച്ചിട്ടുണ്ട്.
God has divided the people of the world into three.
10 അധ്യായത്തിന്റെ 32 വാക്യം.
1 Corinthians chapter 10 verse 32
യഹൂദന്മാരും യവനന്മാരും ദൈവസഭയും.
There is the Jews, the Greeks and the church of God.
മറ്റൊരുതിൽ പറഞ്ഞാൽ യഹൂദന്മാരെ ജാതികളെ ദൈവസഭ.
In another way we can say that is the Jews, the Gentiles and the church of God.
നോക്കാം, ഈ ജാതികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും രക്ഷിക്കപ്പെട്ടവരാണ് ദൈവസഭയിലുള്ളത്.
We see the church of God is comprised of the people who are saved from among the Jews and the Gentiles.
ബൈബിളിൽ ഈ മൂന്ന് ഈ കൂട്ടരോടുമുള്ള പ്രവചന വിഷയങ്ങൾ ധാരാളം കാണാൻ കഴിയും.
And in relation to these three groups of people there are so many prophecies in the Bible.
യഹൂദനോട് ദൈവം ഇടപെടുന്നില്ലേ?
God is he still not dealing with the Jew?
ദൈവം ഇന്ന് ദൈവസഭയെ പണിയുകയാണ്.
God is building the church of God.
അതിന്റെ പണി പൂർത്തീകരിക്കുമ്പോൾ യഹൂദനോട് ഇടപെടും.
And when the church of God is built, he will start working with the Jew.
ഇവിടെ ആ വിഷയങ്ങൾ പഠിക്കുമ്പോൾ സഭയുടെ പണി പൂർത്തീകരിക്കുന്നതായിട്ട് കാണാൻ കഴിയും.
And when we study these portions, we understand that he is fulfilling the work of the church.
അതിൽ ഇന്നും നാളെയും രാത്രി
today and tomorrow night
ജാതികളുള്ള ബന്ധത്തിൽ രാഷ്ട്രങ്ങളിൽ സംഭവിക്കുന്ന വ്യത്യാസമാണ് ഞാൻ എടുക്കുന്നത്.
What I will be touching upon is the changes that are taking place among the nations.
ഹബക്കൂക്കിന്റെ പ്രവചനത്തിൽ
when we turn to the prophecy according to Habakkuk
1 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ
chapter 1 and verse 5
അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവം അത് കൽദേയരോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞതെങ്കിലും
we read like this, God has mentioned that in relation to the Chaldeans.
എന്നാൽ അതിന്റെ 5 വാക്യം ജാതികളുടെയിൽ ദൃഷ്ടി വെച്ച് നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പിൻ, ഞാൻ നിങ്ങളുടെ കാലത്തോട് പ്രവർത്തിയും അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കില്ല.
It reads like this, look among the nations and watch, be utterly astounded, for I will work a work in your days which you would not believe though it were told you.
നോക്കാം, ലോകരാഷ്ട്രത്തിൽ വലിയ വ്യത്യാസങ്ങൾ.
There are so many changes taking place in the worldly nations.
നമ്മൾ ഇന്ന് ലോകരാഷ്ട്രങ്ങളെ ശ്രദ്ധിച്ചു നോക്കുക.
If you were to pay attention to the nations of the world.
ഈ ലോകരാഷ്ട്രങ്ങളൊന്നും ഈ വിധത്തിലല്ലായിരുന്നു ഏതാനും വർഷം മുമ്പ്.
Several years before the nations were not like this.
ഈ പ്രദേശങ്ങളോ
if you look at this region.
ലോകത്തിന്റെ മറ്റോരോ പ്രദേശം എടുക്കുക.
Or if you were to examine the different regions of the world.
നമ്മൾ പാർക്കുന്ന ഇന്ത്യ.
Even in the place where we reside in India.
ചൈന.
In China.
കാളവണ്ടി അടിച്ച് പാടത്ത് പണിയെടുത്ത് കിടന്നു ഏതാണ്ട് 30-40 വർഷം മുമ്പ്.
30-40 years before we were people who were working in the farms with the bullock carts.
എന്താണ് ഇത്ര വലിയ വ്യത്യാസം?
Why did so much of change take place?
ദൈവം പറയുന്നു, ജാതികളുടെ ദൃഷ്ടി വെച്ച് നോക്കിക്കൊള്ളുക.
God says look carefully at the nations.
നോക്കുക, ഈ ലോകരാഷ്ട്രങ്ങളിൽ വലിയ വ്യത്യാസം സംഭവിക്കുകയാണെന്ന്.
There are so many changes that are taking place among the worldly nations.
അവസാനം ഈ ലോകരാഷ്ട്രങ്ങൾ ഒരു ഏകലോക ഗവൺമെന്റ് അവസാനിക്കാൻ പോവുകയാണ്.
And in the end all these worldly nations are going to culminate into a one world government.
അങ്ങനെ സംഭവിക്കുമോ?
Will that happen?
അത് നമുക്ക് ഇന്നും നാളെയും രാത്രിയിലായിട്ട് അത് പരിശോധിക്കാം.
Let us examine that today and tomorrow night.
വെളിപ്പാട് പുസ്തകം 13 അധ്യായം.
Let us turn to Revelation chapter 13.
അവിടെ അത് സംഭവിക്കുന്നത് ഞാൻ വായിക്കുകയാണ്.
I am just reading as it is happening.
അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു.
And then I saw a beast rising out of the sea having 7 heads and 10 horns.
Yes. അതിനെ നമ്മൾ രണ്ടാം വാക്യത്തിന്റെ അവസാനത്തിൽ
and at the end of the second verse
മഹാസർപ്പന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരം കൊടുത്തു.
The dragon gave him his power, his throne and great authority.
നമുക്കറിയാം ഈ മഹാസർപ്പം സാത്താനാണ്.
We know that this great dragon is Satan.
അത് 12-ന്റെ 9-ലുണ്ട്.
We know that from chapter 12 verse 9 of Revelation.
നോക്ക, ഈ സാത്താന്റെ അധികാരം സർവ്വലോകത്തിന്റെ അധികാരമാണ്, ലോകത്തിന്റെ പ്രഭുവാണ്.
We see the authority of the Satan is a worldly authority. He is the prince of the world.
അവൻ സർവ്വലോകത്തിന്റെ അധികാരം ഒരു മനുഷ്യന്റെ കയ്യിൽ കൊടുക്കുകയാണ്.
And the entire authority of the world he is handing over to a particular man.
നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി, ഇതൊക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞു.
When our Lord Jesus Christ was in the world, he said to the Lord that you need to worship him and he will give all the authority.
ഇതൊക്കെ എന്റെ പക്കലേൽപ്പിച്ചിരിക്കുകയാണ്.
And he says that all this authority has been given to him.
എന്നാൽ കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ലേ.
But our Lord Jesus Christ said I came in the name of my father and you accept me not.
ഒരുത്തൻ തന്റെ സ്വന്തം നാമത്തിൽ വരും, നിങ്ങൾ അവനെ കൈക്കൊള്ളും.
But one person is going to come in his own name and you are going to receive him.
ഓക്കേ, ആ വ്യക്തിയാണ് ഈ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നതായിട്ട് യോഹന്നാൻ കാണിച്ചു കൊടുത്തത്.
And it is that that person who is arising from the oceans as shown to disciple John.
വചനം വളരെ വ്യക്തമായി നമ്മളെ ഓർപ്പിക്കുന്നു.
The word of God very clearly reminds us.
17th അധ്യായത്തിന്റെ 15th വാക്യത്തിൽ
in chapter 17 verses 15
നീ കണ്ട വെള്ളം ഭാഷകളും വംശങ്ങളും പുരുഷാരങ്ങളുമാണ്.
He says that the waters which you saw where the harlot sits are peoples, multitudes, nations and tongues.
നോക്കുക, ജനസമുദ്രത്തിൽ നിന്നൊരു വ്യക്തി എഴുന്നേറ്റ് വരും.
We see among the multitude of the nations a person is going to arise.
ഇളകി മറിയുന്ന സമുദ്രത്തിൽ നിന്ന് കയറി വരും.
We see out of the churning waters a person is going to rise.
നോക്കുക, നാളെ രാത്രി ഞാൻ ചൂണ്ടി കാണിക്കും, സാമ്പത്തികമായി തകരുമ്പോൾ ഒരു ഭരണകർത്താവ് എഴുന്നേറ്റ് വരികയാണ്.
Tomorrow I'm going to point out how when economy is crumbling down a person is going to arise.
ഇന്ന് വാർത്തകളിൽ മുഴുവൻ മുന്തി നിൽക്കുകയാണ് രാഷ്ട്രങ്ങൾ ഏത് സമ്പത്ത് അവരുടെ സമ്പത്ത് തകർന്നു പോകാം.
Today the news is always filled with news regarding how the nations are economically crumbling.
പ്രിയപ്പെട്ടവരെ, ബൈബിൾ തീർത്തു പറയുന്നു അന്ത്യകാലത്തിൽ സമ്പത്ത് തകർന്നു പോകും.
The Bible very clearly mentions that the economy will crumble during the end time.
ആ സമയത്ത് ഇളകി മറിയുന്ന സമുദ്രത്തിൽ നിന്ന് ഈ വ്യക്തി എഴുന്നേറ്റ് വരികയാണ്.
And out of the churning of the waters this particular person is arising.
ഏഴാം വാക്യം നോക്കിയാട്ടെ.
Let us look at verse 7.
Yes, 13-ന്റെ ഏഴാം വാക്യം.
Chapter 13 verse 7.
നോക്കുക, അവനെ സകല ഗോത്രത്തിന്മേലും വംശമേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു.
It was granted to him to make war with the saints and to overcome them. The authority was given him over every tribe, tongue and nation.
എല്ലാ രാഷ്ട്രങ്ങളുടെ മേലും അധികാരം.
He has authority over all nations.
നാം ഇന്ന് കേൾക്കുന്ന ആഗോളവൽക്കരണത്തിന്റെ അതിന്റെ climax.
This is going to be the climax of the globalization that we are listening these days.
ഒരു വ്യക്തി അതിന്റെ നെറുകയിൽ ചെന്നുപെടാൻ പോവുകയാണ്.
And one person is going to be at the head of this globalization.
അതിന്റെ കാഹളധ്വനി കേൾക്കുകയാണെന്ന്.
And we are just listening to the trumpet sounds of that.
ഇന്ന് ആഗോളവൽക്കരണവും ഏകലോക ഗവൺമെന്റും ഒരു പുതിയ ലോക വ്യവസ്ഥയെന്ന് സാധാരണ കേൾക്കുകയാണ്.
Today very ordinarily we are listening to globalization, one world government and also a new world order.
എന്തുകൊണ്ടാണ് അത് ഇന്ന് കേൾക്കുന്നത്?
Why are we listening that these days?
അത് കേൾക്കുന്നതിന്റെ കാരണം,
the reason we are listening to these,
adu varan pogiyan,
because it is going to come,
adu thamasiyada varum,
and without delay it's going to happen.
Enna priyappettore, adinu munpu kartavinte sabhayodunu maatappettirikkum.
And dear children of God, before that the Lord's church will be separated.
Nammal indha kelkunengil nammude ulpravanam etrayo samivichu kanirikkiyana.
If you are listening to it these days, let us consider how near our rapture is.
Nokka idolulla bandhathil lokarashangal ennu parishodhikkiya.
In this light let us examine the nations of the world.
Loka sambal vyavasthayku valiya vyathasangal sambhavikkunnu.
There are so many changes that are taking place in the economic situation of the world.
Lokam rendu lokam യുദ്ധങ്ങൾ.
The world has already faced two world wars.
ഒന്നാം ലോകയുദ്ധം,
the world war 1.
തിരുവചനം പരിശോധിക്കുകയാണെങ്കിൽ അവസാനത്തിന്റെ ആരംഭം കുറിച്ചത് അവിടെയാണ്.
If you were to examine the word of God, the beginning of the end took place at the world war 1.
എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും?
How can we understand it?
നമ്മുടെ കർത്താവിന്റെ വാക്കുകളെ പ്രതിച്ഛാ മതി.
It is just enough if we examine the word of our Lord.
വളരും വചനം ഒരു സൂചന തരുന്നുണ്ട് മൂന്ന് ലോകമായുദ്ധം സംഭവിക്കുന്നുള്ളത്.
The word of God gives us a hint that three world wars ought to take place.
വേണമെങ്കിൽ ഞാൻ അത് പെട്ടെന്ന് എടുത്തു പോകാം.
If needed I can just refer to those portions.
യെശയ്യാൽ 21.
Let us turn to the book of Ezekiel chapter 21.
മൂന്ന് പ്രാവശ്യം യേശുക്രിസ്തു എന്ന അധികാരം ഏൽക്കുന്നതിനു മുമ്പ് ഈ അത് സംഭവിക്കുന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നു. യെശയ്യാൽ പ്രവചനം 21 അധ്യായം.
Book of Ezekiel chapter 21, before the Lord Jesus Christ comes and takes his authority, three times it happens, the war.
Yes, അതിന്റെ 21 അധ്യായത്തിന്റെ
Ezekiel chapter 21
26 27 വാക്യം നോക്കിയാട്ടെ.
Verses 26 and 27.
യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു.
Thus says the Lord God.
ഞാൻ മകുടം നീക്കി കിരീടം എടുത്തുകളയും.
Remove the turban and take off the crown.
അത് അങ്ങനെ ഇരിക്കില്ലേ.
Nothing shall remain the
ഞാൻ
same.
ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും.
Exalt the humble and the humble be exalted.
ഞാൻ അതിനെ ഉന്മൂലനാശം 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 വരുത്തും.
Overthrown, overthrown, I will make it overthrown.
അതിനെ അവകാശമുള്ളവൻ വരുവോളം അതില്ലാതിരിക്കും അവന് ഞാൻ അത് കൊടുക്കും.
It shall be no longer until he comes whose right it is, and I will give it to him.
ഭരണകൂടങ്ങളെ മറിച്ചിടുന്നതാണ് ഇവിടെ പറയുന്നത്.
We see here the nations are being overthrown.
അതിന്റെ ആത്യന്തികമായ ഉദ്ദേശം,
the intrinsic meaning of that,
yes, adine avagashamullavan varuvolam,
it is that the person who has the right till he comes.
Ee bhoomiye bharikkan avagashi kathava yesu kristuvaan.
The only person who rightly has the right to govern the world is the Lord Jesus Christ.
Matthayi 21-inte 38-il,
in Matthew chapter 21 verse 38,
ivan avagashi ivane pidikka konnugalaya yehudanmar paranju.
Is he is the inheritance, let us catch him and let us destroy him.
Avane avar konnugalanju,
and they killed him.
Marichu yerthu.
He died and he was raised.
അവൻ സ്വർഗ്ഗാരോഹണം ചെയ്തു.
And he ascended into the
heaven. പിതാവ് പറഞ്ഞു, നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക.
And God said, you are sitting on my right hand.
നിന്റെ ശത്രുക്കൾ നിന്റെ പാദപീഠമാകും.
Till your enemies are made your footstool.
എന്നിട്ട് പറയുകയാണ്.
And then he says,
ഞാൻ അത് നിനക്ക് തരും.
I will give it to you.
അതിനു മുമ്പ് മൂന്ന് പ്രാവശ്യം ഉന്മൂലനാശം വരുത്തും.
And before that, three times there is going to be annihilation.
Yes, ഉന്മൂലനാശം, ഉന്മൂലനാശം, ഞാൻ ഇത് ഉന്മൂലനാശം വരുത്തും.
He says overthrown, 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 three times he is going to annihilate the world.
ലോകത്തെ ശ്രദ്ധിച്ചാൽ,
if you were to pay attention to the world,
നോക്കാ, ഇന്ന് ലോകത്തിന്റെ വ്യതിയാനങ്ങൾ സംഭവിച്ചത് ഒന്നും രണ്ട് ലോകമായതിനു ശേഷമാണ്.
The major changes happened to the world after World War 1 and 2.
പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടാൻ തുടങ്ങുന്നത് ഈ രണ്ട് ലോകമായതിനു ശേഷമാണ്.
The fulfillment of the prophecies began with the world war.
ഈ ഇസ്രായേലിന് മടങ്ങി വരാൻ സാധിച്ചത് ഈ ലോകമായതിനു ശേഷമാണ്.
The restoration of Israel took place after the World War 1.
രണ്ടാം ലോകമായതിൽ 60 ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെട്ടു.
In the Second World War, 60 lakh Jews were killed.
ഒന്നാം ലോകമായതിൽ പലസ്തീന്റെ മണ്ണ് അത് അവർ ബ്രിട്ടീഷുകാർ മോചിപ്പിച്ചെടുത്തു.
In World War 1, the Palestine soil was freed by the British.
രണ്ടാം ലോകമായതിൽ,
in the Second World War,
yes, ആ സ്ഥലം യഹൂദന് അവിടോട്ട് അവർക്ക് കുടിയേറുവാൻ തക്കവണ്ണം അവർ പീഡിപ്പിക്കപ്പെട്ടു ലോകത്തിൽ.
ഇന്നവർ
ഒരു ലോക രാഷ്ട്രമായി നിൽക്കുന്നതിന്റെ കാരണം ഈ രണ്ട് ലോകമായുദ്ധമാണ്.
Today the reason that they are existing as a nation is the two world wars.
ഞാൻ അതിന്റെ വിശദീകരണത്തിൽ പോകുന്നില്ല.
I'm not going into the details of those.
എന്നാൽ അവരോടുള്ള ബന്ധത്തിൽ മൂന്നാമതൊരു യുദ്ധം നടക്കും.
But as far as they are concerned, a third world war also needs to take place.
ആ യുദ്ധത്തിന്റെ കാരണം യെരുശലേം ആയിരിക്കും.
And the reason for that third world war is Jerusalem.
ഇന്ന് അതിന്റെ കാരണം നിലനിൽക്കുകയാണ്.
And today the reason for that exists today.
തിരുവചനത്തിൽ ഓർപ്പിച്ചതുപോലെ മൂന്നാം ലോകമായുദ്ധത്തിന്റെ കാരണം യെരുശലേമാണ്.
As the word of God is reminding us, the third world war will take place for Jerusalem.
ഇന്ന് യെരുശലേം അന്തർദേശ പ്രശ്നമായി കഴിഞ്ഞു.
Today Jerusalem is an international issue problem.
എന്നാൽ ഈ വാക്യത്തിൽ വീണ്ടും ശ്രദ്ധിച്ചാൽ,
if you were to pay attention again to the words,
ദൈവം ഭരണകൂടങ്ങളെ മറിച്ചിടുന്നു, കിരീടങ്ങൾ എടുത്തു കളയുന്നു.
We see God is overthrowing the governments and the crowns.
ഇന്ത്യ 1947 സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ,
when India got its freedom in 1947,
625 നാട്ടുരാജാക്കന്മാർ നമ്മളെ ഭരിച്ചിരുന്നു.
We see 625 local rulers were ruling over us.
എന്തിയ അവരുടെ കിരീടങ്ങൾ?
What happened to their crown?
ഞാൻ കിരീടം എടുത്തു കളയും.
Here it says I will overthrow the crown.
ഞാൻ താണതിനെ ഉയർത്തും.
And I will raise up the lowly.
ഉയർന്നതിനെ താഴ്ത്തും.
And the exalted I will humble. Sorry.
ആരാ ഭരിക്കുന്നത്?
Who is the one who is reigning?
നമ്മുടെ ഇന്ത്യയിൽ ആരാ ഭരിക്കുന്നത്?
Who is reigning in India?
ഈ താണതിനെ ദൈവം ഉയർത്തുകയായിരുന്നു.
We see the lowly have been exalted.
ഞാൻ അത് വിശദീകരിക്കുന്നില്ലേ?
I am not going into the details.
ജനാധിപത്യ ഭരണം.
It is a democratic.
രാജഭരണങ്ങൾ അവിടെ അവസാനിച്ചു പോയി ലോകത്തിലാകമാനം.
The rules of the kingdoms have ended in the world.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
you who are listening,
ഇതോടുള്ള ബന്ധത്തിൽ ലോകത്തിന് വന്ന വ്യത്യാസങ്ങൾ വളരെ ശക്തമാണ്.
The changes that happened in relation to this are very powerful.
വാസ്തവത്തിൽ അന്ത്യത്തിന്റെ ആരംഭം കുറിച്ചത് ഒന്നാലോമായിട്ട്
truly the beginning of the end started with World War 1.
മത്തായി 24 ന്റെ സൂചനയുണ്ട്.
There is a hint in Matthew chapter 24.
എന്നാൽ എന്തിനാണ് ലോക രണ്ടാം ലോകയുദ്ധത്തിന്റെ ശേഷം,
but after the World War 2,
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം,
there is a truth that we have to understand.
അമേരിക്ക എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ ദൈവം പടുത്തുയർത്തി ശക്തിപ്പെടുത്തി ലോകത്തിന്റെ നിറകയിലേക്ക് കൊണ്ടുവന്നു.
God raised up a nation called America. He empowered it and brought it to the crown of the world.
എന്നാൽ ഇന്ന് അമേരിക്ക സാമ്പത്തികമായി അത് ദുർബലമാകുകയാണ്.
But today we see that it is becoming economically weak.
എന്താണ് അതിന്റെ കാരണം?
What is the reason behind that?
വചനത്തിൽ എന്തെങ്കിലും സൂചനയുണ്ടോ?
Are there any hints in the word of God regarding
that? വചനത്തിൽ ശ്രദ്ധിച്ചാൽ അത് കാണാൻ കഴിയും.
If you were to pay attention to the word of God,
വളരെ സൂക്ഷ്മമായ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും.
With a careful examination of the word of God, we can understand.
ആദ്യമേ മനസ്സിലാക്കുക, അമേരിക്ക ഒരു സാധാരണ രാഷ്ട്രമല്ല.
Firstly, let us understand, America is not an ordinary nation.
ഇന്ത്യയും ചൈനയും പോലെയുള്ള ഒരു രാഷ്ട്രമല്ല.
It is not a nation like India or China.
അമേരിക്ക ആളുകൾ കുടിയേറി പാർത്തുണ്ടായ ഒരു രാഷ്ട്രമാണ്.
It is a nation that was built up by people being immigrated to that land.
17th നൂറ്റാണ്ടിൽ,
in 17th century,
37 million ആളുകൾ യൂറോപ്പിൽ നിന്ന് കുടിയേറി.
37 million people from Europe immigrated into the US.
ദൈവം എന്തിനങ്ങനെ അനുവദിച്ചു?
Why did God allow this to happen?
മാത്രമല്ല, ആ ഭാഗത്തെക്കുറിച്ച് ഒന്ന് പരിശോധിച്ചാൽ,
again if you were to examine that particular portion,
ഈ അമേരിക്കയുടെ കിഴക്ക്, അതായത് ന്യൂയോർക്ക്, ന്യൂജേഴ്സി, ആ ഭാഗത്ത് മാത്രമേ പ്യൂരിറ്റൻസ് എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റ്സ് ഉണ്ടായിരുന്നുള്ളൂ.
We see towards the east of America in the New York region, there was the Puritans who were the Protestants.
13 കോളനികളേ ഉള്ളൂ.
There were only 13 colonies.
കാനഡയിൽ നിന്ന് കാത്തലിക് ആ ഭരണകൂടം താഴോട്ട് ഇറങ്ങി വന്നു.
And the Catholic rulers from Canada, they descended into the US.
മെക്സിക്കോയിൽ നിന്ന് അതിന്റെ പടിഞ്ഞാറ് ഭാഗവും കത്തോലിക്ക ഭരണമായി.
And in Mexico, in the western side also came under the Catholic belief.
അമേരിക്കയുടെ മൂന്നിൽ രണ്ട് ഭാഗം കത്തോലിക്ക ഭരണത്തിന് കീഴിലായിരുന്നു.
And 2/3 of the American nation was Catholic belief.
എന്നാൽ അതിന്റെ ചരിത്രം പഠിച്ചാൽ,
but if you were to examine the history,
ഈ അവിടം ദൈവം തകർത്തിട്ട് ഈ 13 കോളനികളായ പ്രൊട്ടസ്റ്റന്റ് ആളുകൾക്ക് ഇതിനു മുഴുവൻ ഭരണം ദൈവം കൊടുത്തു.
God destroyed the Catholic beliefs and God governed the gave the governance to the 13 colonies.
Enda karanam nariyamo?
What is the reason?
Adinte karanam ee orikkalum Catholics Europe Israeline sahayikkathille.
The reason is that the Catholic Europe never helped the nation of Israel.
Europe aanu yahudanmare konnodikkiyathu.
Europe was a nation that killed and murdered the Jews.
Europeine Catholic verugalaanu.
Europe has the Catholic roots.
Avare ee Israeline orikkalum sahayikkille.
And they will never help the nation of Israel.
Ennal Bible vishwasikkunna Puritans avar valare vyaktamaya yahudane kurichu vishwasichirunnu.
But the Puritans who believe in the word of God, they very clearly believe in helping the Jewish nation.
Devam angane America oru Protestant rashtramaki.
And that is how God raised up America as a Protestant nation.
Logathile eka Protestant rajyam.
It is the only Protestant nation in the world.
Aa rashtrathe devam belapaduthi.
And God empowered that nation.
Endinana devam angane belapaduthiyathu?
Why did God strengthen that nation?
Valare vyaktamaya devanathil onnu rendu vaakyam nanu choonni kaanichode.
Very clearly let me point out to one or two verses from the word of God.
Apostolathi 17th adhyayam.
Acts of the Apostles chapter 17.
Ida abhijayaramallam naadyame njan parayatte.
First of all, it is understand it is not just an accident.
Adinde English vashantharam aanu valare vyaktamayi manasilakka. Adinde 17 26th vaakyam.
The English translation is very clear. Chapter 17 verses
26.
Verses 26.
Avade bhoodalathilengum kudiyirpan avan orithil ninnu manushyadiyokke ullavaaki avarude nivasathinte adirgalum kaalangalum nishchayichu.
And he has made from one blood every nation of men to dwell on all the face of the earth and has determined their pre-appointed times and the boundaries of the
dwellings. Yes, God has pre-appointed their boundaries and the times. Rashtrangalude adirugalum samayam nishchayichathu swargathilana devumaan.
We see God has pre-appointed the boundaries and the times of the nations in the heaven.
Oru rashtravum logathil abhijaritamayi vannille.
There is no nation that has cropped up in the world by accident.
Daniel's book adu padippikkunnu.
The Daniel book teaches us that.
Yes. ദൈവം വെളിപ്പെടുത്തിയത് പോലെ ലോകത്തിൽ രാഷ്ട്രങ്ങൾ ഉണ്ടായി.
Just as God revealed nations came into being.
ആവർത്തനം 32:8 വായിക്കണമെന്നില്ലേ?
Deuteronomy chapter 32 verse 8.
ദൈവമാണ് രാഷ്ട്രങ്ങളുടെ അതിരുകൾ നിശ്ചയിച്ചത്.
It was God who decided the boundaries of the nations.
എന്തിനാണ് ദൈവം ഈ പ്രൊട്ടസ്റ്റന്റ് രാജ്യമായ അമേരിക്കയെ ശക്തിപ്പെടുത്തി ലോകത്തിലെ ശക്തന്മാരാക്കി തീർത്തത്?
Why did God empower this nation of the Protestants and strengthen them?
നോക്കിയാ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം പിറന്നു വീഴുകയാണ്.
Let us understand that it is the birth of a nation of Israel.
ലോക പ്രവചനങ്ങളിൽ ഏറ്റവും പ്രാധാന്യത അവരുടെ മടങ്ങി വരവാണ്.
Among the Bible prophecies, the most prominent one is their restoration.
ക്രിസ്ത്യൻ അസംബ്ലിയുടെ അവസാനത്തെ ദിവസങ്ങളിൽ ഞാൻ ആ ക്ലാസ്സുകൾ എടുക്കും.
I took the class during the last days of in the last days of the Christian Assembly.
Yes,
Bible class.
ഏറ്റവും വലിയ പ്രാധാന്യത അവരെ മടക്കി കൊണ്ടുവന്നതാണ്.
The most prominent happening was their restoration.
അവർ വന്നത് അവരെ കൊന്നൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ നടുക്കാണ്.
And they came into the midst of a people who were murderers.
ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും അവരെ കൊന്നൊടുക്കാൻ ശ്രമിച്ചു.
All the nations of the world, they wanted to annihilate them.
എന്നാൽ അവരെ പിടിച്ചു നിർത്തിയത് അവരെ പ്രൊട്ടക്ട് ചെയ്തത് അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രമാണ്.
But the only nation that upheld them and established them and protected them was America.
അങ്ങനെയാണ് ഒരു രാഷ്ട്രം ഒരു ഇസ്രായേൽ എന്ന രാഷ്ട്രം നമ്മൾ ഇന്ന് കാണുന്നത്.
And that is how we witness this nation of Israel.
എന്നാൽ ഇന്ന് എന്തുകൊണ്ടാണ് സാമ്പത്തികമായി അവർ ക്ഷീണിക്കുന്നത്?
But why are they economically becoming weak these days?
ജെറമിയ പ്രവചനം എടുത്താട്ടെ.
Let us turn to the prophecy according to Jeremiah.
അതിന്റെ 30th അധ്യായം എടുത്താട്ടെ.
Chapter 30.
ഇതിനകത്ത് വല്ല പ്രാധാന്യതയുണ്ടോ നിങ്ങൾ തന്നെ പറയുക.
Are there any importance in this? Let us examine it on our own.
Yes, 30th അധ്യായത്തിൽ
Chapter 30
അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു.
We read like this.
അതിന്റെ ഒന്ന് രണ്ട് വാക്യം ഞാൻ പറയുന്ന ശ്രദ്ധിക്കുക.
I'll just mention one or two verses.
മൂന്നാം വാക്യം നോക്കിയാട്ടെ.
Let us look at verse 3.
ഞാൻ ഇസ്രായേലും യഹൂദയുമായ എന്റെ ജനത്തിന്റെ പ്രവാസം മാറ്റാനുള്ള കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർ കൊടുത്ത ദേശത്തിലേക്ക് അവരെ മടക്കി വരുത്തും, അവരെ നിന്നെ കൈവശമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്.
For behold, the days are coming, says the Lord, that I will bring back from captivity my people Israel and Judah, says the Lord, and I will cause them to return to the land that I gave to their fathers, and they shall possess it.
അത് സംഭവിച്ചു കഴിഞ്ഞു.
It has already happened.
ദൈവം അവരെ മടക്കി കൂട്ടുന്നു.
God has already brought them back.
അവർക്ക് പിതാക്കന്മാർക്ക് കൊടുത്ത സ്ഥലത്ത് തന്നെ അവർ വന്നു.
They have come back to the very place that God gave to their forefathers.
എന്നാൽ ഈ വന്നിരിക്കുന്ന ജനങ്ങളെ സുരക്ഷിതമായി സൂക്ഷിച്ചത് അമേരിക്കയാണ്. ചരിത്രം ഞാൻ ചുരുക്കി പറയുക.
In very short, let me mention the history that this people who returned were protected by the Americans.
അമേരിക്ക പല സന്ദർഭങ്ങളിൽ അവർക്കെതിരായി യുഎൻ അവർക്ക് പ്രമേയങ്ങൾ കൊണ്ടുവന്നിട്ടും അതെല്ലാം വീറ്റോ ചെയ്ത് അവരെ നിലനിർത്തിയത് ഏകരാഷ്ട്രം അമേരിക്കയാണ്.
On several occasions when the UN resolutions were against them, it was vetoed by USA and it was they that established the
ഇപ്പോൾ ഒരു പാലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാൻ പോവുകയാണ്
today they are planning to establish a Palestinian nation
ഈ ബൈബിളിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നു പാലസ്തീൻ രാഷ്ട്രം ഉണ്ടാകും
and in the light of the word of God I mentioned today that the Palestinian nation will be born
ഈ സമയത്ത് ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഉണ്ടാകും
I do not know if it will happen these times but it will happen
ബരാക് ഒബാമ പറഞ്ഞു അങ്ങനെ ഉണ്ടായാൽ വീറ്റോ ചെയ്യും
President Barack Obama said if that happens we will veto it
നോക്കുക ലോകത്തിലെ ഏക രാജ്യം അവരുടെ പക്ഷത്ത് നിൽക്കുന്നത് അമേരിക്കയാണ്
the only one nation that is siding Israel is America
എന്നാൽ ദൈവത്തിന്റെ അടുത്ത പദ്ധതി
but let us look at God's next plan
നോക്കുക കാഹളം ധ്വനിച്ച സഭ മാറ്റപ്പെട്ടാൽ
and when the trumpet of the Lord shall happen and the church is taken
യഹൂദന്റെ ശുദ്ധീകരണം ആരംഭിക്കുകയാണ്
the sanctification the cleansing of the Jew will begin
അവരെ ശുദ്ധീകരിക്കുവാനായിട്ട് ദൈവം ഇടപെടുമ്പോൾ
and when God is dealing to cleanse them
അമേരിക്ക അവരെ സഹായിക്കില്ലേ
we see America is not going to help them
30th അധ്യായത്തിന്റെ 3rd വാക്യത്തിൽ നമ്മൾ അത് കണ്ടു അവരെ മടക്കി കൊണ്ടുവന്നു
we see in Jeremiah 33 they were restored to their land
7th വാക്യം നോക്കിയേ
let us look at verse 7 of the chapter
ഇനി സംഭവിക്കണ്ടേ ആ നാൾ പോലെ വേറെ ഇല്ല അതുകൊണ്ട് വലുതായ കഷ്ടം അത് യാക്കോബിന്റെ കഷ്ടകാലം തന്നെ
alas for that day is great so that none is like it and it is the time of Jacob's trouble
അവർ മടങ്ങി വന്ന ശേഷം ഇനിയും നടക്കേണ്ടത് യാക്കോബിന്റെ കഷ്ടകാലം
after they have been restored the next event that should take place is Jacob's trouble
ദൈവം ചൊല്ലുന്നു ഇങ്ങനെ ഒരു നാൾ ഇല്ല അതുകൊണ്ട് അത്ര വലുതായ കഷ്ടമായിരിക്കും
and the word of God says that there is not going to be a day like this so great is going to be the tribulation
Matthew 24:21 il kathavadu paranju
in Matthew chapter 24 verse 21 God Lord Jesus said that
yes idivare sambhavichittillathathum inimel sambhavikkathathumaya valiya kashtam undaagum
he said that the great tribulation that no one has seen since the beginning of the world till this time
ennal adu sambhavikkumbol
but when that happens
adutha sadhikkiya
let us see what is happening next
13th vakyathinte aarambham
in verse 13
ninde vyavaharam nadathuvan aarumille
there is no one to plead your cause
14th vakyam
let us look at verse 14
ninde snehidanmar okke ninne marakkum
all your lovers have forgotten
yes,
you
look at that adonu sadhichatte
let us pay attention to that
devam avare shuddhiirippan idamidumbol
when god is beginning to deal with them to cleanse
ninde vyavaharam nadathuvan aarum kaanathille
there will be no one to plead their cause
nekku vendi veto cheyan aarum illayirikkum
there will be no one to veto
ninde snehidanmar ninne marakkum
all your lovers will forget you
ende saunmare saunmare innathe rashtriya prashnam ningal abagradichu kolga
dear children of god if you were to evaluate the political situation
inne oru rashtram roopikarikkan oru pakshe america veto cheyum
perhaps america might veto the birth of a nation of palestine
enal america cheenikiyana
but we see america is becoming weakened
nam chindikkunnal uriyai america oru saampathika prathisandhi abhimukhikkukayanu
above and more than what we can imagine they are confronting economic recession
naale raatri namukku adu korchodu chindikkam
tomorrow night we will deal upon it in more detail
ee divasangalil ningal pathrangalil vaichille
these days you would have read in the papers
america il pension kodukkan panam illayirun
america does not have money to give pension to its people
yes avarude treasury secretary adu നിർത്താൻ പോവുകയാണ് പെൻഷന് പണമില്ലേ
the treasury secretary of the US is going to forfeit the pension fund which they have to pay
ആ കടം കൂട്ടിക്കോളാൻ പറഞ്ഞു
and he is and they have decided to increase their deficit
14.3 trillion dollar കടം അവരുടെ ഉയർത്തുകയാണ്
we see their deficit spending today is 14.3 trillion
നമുക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയില്ല
it is not even possible for us to imagine
yes ആ തുകയുടെ വലുപ്പം
the huge magnitude of that amount
അത്ര വലിയ കടമാണ്
that is the greatness
അവർക്ക് അത് മുന്നോട്ട് അല്ലാതെ പോകാൻ നിവൃത്തിയില്ലേ
ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ഫോർ ദം ടു ഗോ ഹെഡ് ലൈക് ദിസ്
ഒരു ദിവസം
one day
ഏതാണ്ട് 1 ബില്യണിൽ കൂടുതലാണ് പലിശ കൊടുത്തുകൊണ്ടിരിക്കുന്നത്
each day they are paying more than 1 billion as interest for
yes,
their debt
അത് എങ്ങനെ ഒരു രാഷ്ട്രം മുന്നോട്ട് പോകും
how can a nation go ahead like this
കുറിച്ചിട്ട് ഓൾക ആ രാഷ്ട്രം തകരാൻ പോവുകയാണ്
mark my word this nation is going to
yes,
be destroyed
ഞാൻ ഒരു 10 വർഷത്തിൽ കൂടുതലായി പ്രസംഗിക്കുന്നു അമേരിക്ക സാമ്പത്തികമായി തകരുമെന്ന്
for over 10 years I have been preaching that America is going to be destroyed economically
കർത്താവിന്റെ വചനത്തിൽ നിന്ന് വീണ്ടും സൂചനയുണ്ട്
and again there are indication from the word of God
നോക്ക അവരെ ഈ ഒരു രാഷ്ട്രത്തിന്റെ സമ്പത്താണ് ഒരു രാഷ്ട്രം ഉന്നമ നിലവാരത്തിൽ നിൽക്കുന്നത്
we see it is an economic wealth for a nation to be economically in the forefront
ഇവിടെ അവർ വീണ്ടും ശക്തമായി മുറിവേൽക്കും
here we see that they are going to rise up again
yes അവർ മുറിവേൽക്കും
they are going to be slain once again
okay അവർക്ക് അവസാനം ഇവരെ സഹായിപ്പാൻ വയ്യാത്തൊരു അവസ്ഥ വരികയാണ്
and it is going to come to a situation where they cannot help them
നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരും ഇല്ലായിരിക്കും
and there will be no one to plead your cause
നിന്റെ സ്നേഹിതന്മാരൊക്കെ നിന്നെ മറക്കും
and all your lovers will forget you
നോക്കുക അവരുടെ സ്നേഹിതർ എന്ന് പറയുന്നത് ഇസ്രായേൽ അമേരിക്കയാണ്.
ദി ഫ്രണ്ട്സ് ഓർ ദി ലവേഴ്സ് ഓഫ് ഇസ്രായേൽ ഇസ് ദി യു എസ്.
അത് വളരെ വ്യക്തമാണ്.
ഇറ്റ് ഇസ് വെരി ക്ലിയർ.
ഈ ദേശങ്ങളിലൊക്കെ അതറിയാം.
ആൻഡ് ഓൾ ദീസ് നേഷൻസ് നോ ദാറ്റ്.
എന്നാൽ ഇന്നത്തെ സംഭവങ്ങൾ ഈ പ്രവചന നിവൃത്തിക്ക് വേണ്ടി സൂചന തരികയാണ്.
ബട്ട് ഓൾ ദീസ് ഹാപ്പനിങ്സ് ഓഫ് ടുഡേ ആർ ജസ്റ്റ് പോയിന്റഡ് ടു ദി ഫുൾഫിൽമെന്റ് ഓഫ് ദീസ് പ്രൊഫസീസ്.
എന്താണ് ഈ അമേരിക്ക ഇങ്ങനെ പുറകോട്ട് പോകാൻ കാരണം?
വൈ ഇസ് ദി റീസൺ ദാറ്റ് അമേരിക്ക ഈസ് ബാക്ക്സ്ലൈഡിംഗ് ലൈക് ദിസ്?
ആധുനിക ലോകത്തിന്റെ വ്യാപാര മണ്ഡലമാണ് അതിനിടയാക്കിയത്.
വി സീ ഇറ്റ് ഈസ് ദി മോഡേൺ ട്രാൻസാക്ഷൻസ് ബിസിനസ് മാർക്കറ്റ് പ്ലേസ് ദാറ്റ് ഹാസ് ലെഡ് ടു ദിസ്.
അത് വളരെ പ്രാധാന്യതയുണ്ട്.
ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് തിങ് ബോർഡ്.
ഇന്ന് നാളെ രാത്രി നമ്മൾ ശ്രദ്ധിക്കും.
വി വിൽ കൺസിഡർ ദാറ്റ് ടുഡേ ആൻഡ് ടുമോറോ നൈറ്റ്.
രാഷ്ട്രീയ വ്യക്തികളെ കാട്ടിൽ ഇന്ന് ശക്തിയുള്ളത് മൾട്ടിനാഷണൽ കമ്പനികൾക്കാണ്.
മോർ ദാൻ ദി നേഷൻസ് ദി മൾട്ടിനാഷണൽ കമ്പനീസ് ആർ മോർ പവർഫുൾ.
രാഷ്ട്രീയ ആളുകളെ നിയന്ത്രിക്കുന്നത് വലിയ ഭീമമായ കമ്പനികളായി മാറിക്കഴിഞ്ഞു ഈ കാലത്ത്.
വി സീ ദി നേഷൻസ് ആർ ബീങ് കൺട്രോൾഡ് ബൈ ദി പൊളിറ്റീഷ്യൻസ് ആർ ബീങ് കൺട്രോൾഡ് ബൈ ദി മൾട്ടിനാഷണൽ ഇലൈറ്റ്.
അതിന്റെ വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞ വാക്കുകളെ കുറിച്ച് ഞാൻ നാളെ എടുത്തുകൊള്ളാം.
ടുമോറോ ഐ വിൽ ടോക്ക് അബൌട്ട് ദി സ്പെസിഫിക് വേർഡ്സ് ഓഫ് ലോർഡ് ജീസസ്.
എന്നാൽ ഈ പ്രവചനം നിവർത്തിക്കുവാൻ ദൈവം ഈ യഹൂദനെ സഹായിപ്പാൻ അമേരിക്ക ഒരുക്കിയപ്പോൾ,
വെൻ ഗോഡ് ഹാഡ് പ്രിപ്പയർഡ് അമേരിക്ക ടു ഹെൽപ് ദി ജൂ,
രണ്ടാം ലോകമായുദ്ധം കഴിയും.
ദി വേൾഡ് വാർ ടു വേൾഡ് വാർസ് ടുക്ക് പ്ലേസ്.
നമുക്കറിയാം രണ്ട് ലോകമായുദ്ധം നടന്നു.
ദി വേൾഡ് വാർ ടു ടുക്ക് പ്ലേസ്.
ഒന്നാം ലോകമായുദ്ധം കഴിഞ്ഞപ്പോൾ,
ആഫ്റ്റർ ദി ഫസ്റ്റ് വേൾഡ് വാർ,
ആളുകള് ഇനി ഒരു യുദ്ധം നടക്കരുതെന്ന് കരുതി.
People considered that there should not be another world war.
ആ ഒന്നാം ലോകമഹായുദ്ധത്തിന് ഒരു പേര് കൊടുത്തത് മഹായുദ്ധം എന്ന.
They gave the name for the world war as the great war.
രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടായപ്പോൾ ആദ്യത്തേതിന് ഒന്നെന്ന് പേര് കൊടുത്തത്.
But only after the happening of the second world war they named the first war as the first world war.
അന്ന് ഇനി യുദ്ധം നടക്കാതെ ലോകമഹായുദ്ധം നടക്കാതിരിക്കാൻ 1920 ലീഗ് ഓഫ് നേഷൻ ഉണ്ടാക്കി.
In order that another world war might not take place in 1920 the League of Nations was formed.
രണ്ടാം ലോകമഹായുദ്ധം പൊട്ടി പുറപ്പെട്ടു.
But again the world war 2
അവർ കണ്ടുപിടിച്ച മൂന്നാല് കാരണങ്ങളുണ്ട്. ഒന്ന്, സുരക്ഷിതത്വവും സമാധാനവും ആവശ്യമാണ്.
There is a need for security and peace.
അതിന്റെ ഫലമായി 45 46 യുണൈറ്റഡ് നേഷൻസ് സ്ഥാപിച്ചു.
And to accomplish that they brought about the United Nations in 1946.
അന്ന് വ്യാപാര ഉടമ്പടികൾ ആവശ്യമായി വന്നു. അവർ ഒരു പുതിയ ഉടമ്പടി എഴുതി.
And there was a need for trade treaties to be made and they entered into a new agreement.
1947
in 1947
GATT എന്ന് പറയുന്ന ഒരു വ്യാപാര കരാറ് ലോകരാഷ്ട്രങ്ങൾ ഒപ്പുവെച്ചു. GATT കരാർ.
The nations of the world they signed an agreement which is known as the GATT agreement.
GATT. General Agreement for Trade and Tariff.
General Agreement on Trade and Tariff.
നോക്കുക, ആ വ്യാപാരത്തെ ആസ്പദമാക്കിയാണ് 2001 വരെ വ്യാപാരം നടന്നത്.
It is based on that agreement that all the trade and businesses are happening till 2011.
ഈ GATT കരാറിനെ ആസ്പദമാക്കി വ്യാപാരം നടന്നപ്പോൾ,
when the transactions took place on the basis of the GATT agreement,
ലോകരാഷ്ട്രത്തിന്റെ വ്യാപാരത്തിൽ 50% അമേരിക്കയുടെ കയ്യിലായിരുന്നു.
We see the 50% of the business in the world was in the hands of the US.
എന്നാൽ 2001
but what happened in 2001?
ഒരു വ്യാപാര കരാർ ഒപ്പുവെച്ചു.
A new agreement was signed.
അതിന്റെ പേരാണ് WTO, World Trade Organization.
And the name of that agreement was WTO, which is World Trade Organization.
അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് 15% ലോക വ്യാപാരം ഇന്ന് അവരുടെ കയ്യിലുള്ളൂ.
35% of the world business was taken from their hands and they remain with only 15%.
Yes, ബാക്കി എവിടെ പോയെന്നറിയാമോ?
Where did the remaining go?
ഏഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും പോയി.
It was dispersed among the Asian countries and Europe.
അതുകൊണ്ടാണ് ഇന്ത്യയും ചൈനയും പുരോഗമിച്ചത്.
And that is why India and China has progressed so much.
അമേരിക്ക ക്ഷീണിച്ചപ്പോൾ ഇന്ത്യയും ചൈനയും പുരോഗമിച്ചു.
When America was weak in India and China they grew in strength.
ഒരു ദൈവത്തിന്റെ വചനം പരിശോധിക്കുന്ന ദൈവജനനെ സംബന്ധിച്ച്,
For a child of God is examining the word of God,
ഇത് പ്രാധാന്യതയുണ്ട്.
This is of importance.
കാരണം അമേരിക്കയിലെ കമ്പനികൾ അടച്ചുപൂട്ടുമ്പോൾ,
because when the companies in the US are closing,
ഇന്ത്യയിലെയും ചൈനയിലെയും കമ്പനികൾ ലോകവ്യാപകമായി പടരുകയാണ്.
And the companies in the in India and China are becoming international.
ഞാൻ ആ ഭാഗം എടുത്തോട്ടെ.
Let me just look at
okay, ഈ രണ്ട് ഭാഗങ്ങൾ, അതായത് ഏഷ്യയുടെ ഭാഗങ്ങൾ,
when you look at these two countries in Asia,
വിദേശ പാശ്ചാത്യ രാജ്യങ്ങൾ വിചാരിച്ചു ഇവരെ ഒന്നിനും കൊള്ളില്ലേ.
Western nations thought that they were good for nothing.
ഇവരെ ഒരു പ്രശ്നമല്ലെന്ന് കരുതി.
They considered that they were not going to matter.
എന്നാൽ കഴിഞ്ഞ 60 വർഷമായി
but since the 40-60 years,
yes, അവിടെ വ്യത്യാസങ്ങൾ സംഭവിച്ചു.
Changes began to happen.
നമ്മൾ നോക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള പ്രദേശമാണ് ഇവിടം.
We see this region is the one which is the most populated in the world.
ചൈനയ്ക്ക് 133 കോടി,
ചൈന ഹാസ് 133 crores,
ഇന്ത്യക്ക് 121 കോടി,
ആൻഡ് ഇന്ത്യ ഹാസ് 121 crores.
ഈ 650 കോടി ജനങ്ങൾ ലോകത്തുള്ളതിൽ ഇത്രയും രണ്ട് രാജ്യത്തിന് മാത്രം ഇത്രയും ജനസംഖ്യയുണ്ട്.
ആൻഡ് 650 crores ഓഫ് പീപ്പിൾ ഇൻ ദ വേൾഡ്, സോ മച്ച് ആർ ബിലോങ്ങിംഗ് ടു ദ ഈസ്റ്റേൺ റീജിയൻ.
ഈ സ്ഥലം മൗനമായി കിടക്കുകയാണ്.
ആൻഡ് ദിസ് പ്ലേസ് വാസ് റിമൈനിംഗ് ഡോർമെന്റ്.
ഈ 2001 ശേഷം,
ആഫ്റ്റർ 2001,
വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചു.
ബിഗ് ചേഞ്ചസ് ബിഗാൻ ടു ടേക്ക് പ്ലേസ്.
ഇന്ന് ഇന്ത്യയും ചൈനയും G20 ഗ്രൂപ്പ് ഓഫ് 20 നേഷൻസ് അംഗങ്ങളാണ്.
ടുഡേ ഇന്ത്യ ആൻഡ് ചൈന ആർ മെമ്പേഴ്സ് ഓഫ് ദ G20 ഗ്രൂപ്പ് ഓഫ് കൺട്രീസ്.
ചൈന സെക്യൂരിറ്റി കൗൺസിലിന്റെ മെമ്പർ ആയി.
ചൈന ഹാസ് ബിക്കം എ മെമ്പർ ഓഫ് ദ സെക്യൂരിറ്റി കൗൺസിൽ.
ഇന്ത്യ അതിനുവേണ്ടി ലോകരാഷ്ട്രങ്ങൾ ശബ്ദം ഉയർത്തുന്നു.
ആൻഡ് ഇന്ത്യ ഈസ് റേസിംഗ് ഇറ്റ്സ് വോയിസ് ടു ഗെറ്റ് ദ സെക്യൂരിറ്റി കൗൺസിൽ.
എന്നാൽ അത് ഒരിക്കലും ചിന്തിപ്പാൻ കഴിഞ്ഞിരുന്നില്ലേ?
ഇറ്റ് വാസ് നെവർ തോട്ട് ഓഫ് വൺസ് അപ്പോൺ എ ടൈം.
ഓക്കെ, എന്തിനാണ് ഇങ്ങനെ ഈ വ്യത്യാസം ഈ ഭാഗത്ത് വന്നത്?
വൈ ഡിഡ് സോ മച്ച് ഓഫ് ചേഞ്ച് ടേക്ക് പ്ലേസ് ഇൻ ദിസ് റീജിയൻ?
നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ,
ഇഫ് യു വാണ്ട് ടു ലുക്ക് അഗൈൻ,
ഈ ചൈനയിലെ മാവോ സേതുങ്ങിന്റെ ഭരണം 1970 നടക്കുകയാണ്.
In the 1970s, it was the reign of the Mao.
Yes, അന്ന് അവിടെയുള്ള ആളുകൾ കാക്കി ഡ്രസ്സാണ് ധരിച്ചിരുന്നത്.
People used to wear khaki dresses during those times.
അന്നും യാതൊരു പുരോഗമനവുമില്ല.
Even during those times, there were no progress.
ഇന്ത്യയും ചൈനകളെ കൂടിയാൽ ലോകത്തിന്റെ ഔട്ട്പുട്ട് 1.7% ഉണ്ടായിരുന്നുള്ളൂ.
ഇന്ത്യ ആൻഡ് ചൈന ടു പുട്ട് ടുഗദർ ദെയർ ഔട്ട്പുട്ട് ടുവേർഡ്സ് വേൾഡ് വാസ് ഓൺലി 1.7%.
Yes, അത് മാറുകയാണ്.
And that is changing.
അതിന്റെ ശേഷം,
after that,
1979 ഒരു പുതിയ പ്രീമിയർ, അതായത് പ്രസിഡന്റ് ചൈനയെ ഭരിക്കുന്നു.
A new president is beginning to rule China.
ഡെങ് എന്ന് പറയുന്ന ഡെങ് സിയാപെങ്.
ഡെങ് സിയാപെങ്.
Yes, അദ്ദേഹം 20 വർഷത്തിനുള്ളിൽ,
within a matter of 20 years,
അതിന്റെ അവരുടെ സമ്പദ്ഘടന 4x പ്രഖ്യാപിച്ചു.
He promised that he will increase their economic wealth by 4x.
ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ,
today if you were to look at them,
എന്റെ കയ്യിൽ പത്രങ്ങളുടെ കട്ട് ചെയ്ത തിരിപ്പുണ്ട്.
I have a newspaper clippings with me.
ലോകത്തിലെ രണ്ടാമത്തെ സമ്പദ്ഘടനയായി ചൈന.
They are the second most wealthy economic nation, China.
ഇന്ത്യ 11th സമ്പദ്ഘടനയായി.
And India is in the 11th position.
ചൈനയുടെ സമ്പത്ത് വർദ്ധിക്കുന്നത് 10.3%.
The China's growth, economic growth is at the rate of 10.3%.
ഇന്ത്യയുടേതെ 8-9%.
And India is in the range of 8-9%.
അമേരിക്കയുടെ 1.6%.
And America's growth is only 1.6%.
enda angane parayan kaaranam,
why am I mentioning that?
Nokka innathe kanak anusarich edanum varshathinullil, just few years,
based on the numbers we have now, within a few years
1.6% അമേരിക്കയുടെ സമ്പദ്ഘടന വളരുന്നുള്ളൂ.
അമേരിക്കാസ് എക്കണോമി ഇസ് ഗ്രോയിങ് ഓൺലി ഇൻ ദ റേറ്റ് ഓഫ് 1.6%.
എന്നാൽ ചൈനയുടേത് 10.3%.
ചൈന ഇസ് ഗ്രോയിങ് അറ്റ് എ റേറ്റ് ഓഫ് 10.3.
ഇന്ത്യ 8-10%.
ആൻഡ് ഇന്ത്യ ഇസ് ഗ്രോയിങ് ദ റേഞ്ച് ഓഫ് 8-9%.
ഏതാനും വർഷത്തിനുള്ളിൽ,
വിദിൻ എ ഫ്യൂ ഇയേഴ്സ്.
നിങ്ങൾ നോക്കുക, ഏഷ്യൻ രാജ്യങ്ങളുടേതായി തീരുകയാണ് ലോകത്തിന്റെ ഏറ്റവും ഔന്നത്യത്തിൽ എത്തുന്ന രാജ്യങ്ങൾ.
We see it is the Asian regions that are going to overtake US and become the most powerful.
നമ്മുടെ പിതാക്കന്മാരൊക്കെ ഒരു കാലത്ത് അമേരിക്കയിലൊക്കെ ജോലിക്ക് പോയി.
Our forefathers, once upon a time, they went to the US for their jobs.
അടുത്ത 20 വർഷത്തിനുള്ളിൽ തിരിയുമെന്ന് പറയുന്നു.
And after 20 years, this scenario is going to turn.
അത് അവിടെന്നുള്ളവർ ഇങ്ങോട്ട് ജോലിക്ക് വരേണ്ടി വരികയാണ്.
And people from there are going to come for searching for jobs.
സമ്പൽത്ത് സാമ്പത്തിക മണ്ഡലം പഠിക്കുന്നവർ അത് വ്യക്തമായി പറയുന്നു.
People who are studying the economy, they are able to specify that.
ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും,
wherever in the corner of the world we go,
ചൈനയുടെ പ്രൊഡക്ട്സ് ഏ ഉള്ളൂ.
We see the it is all Chinese products.
അമേരിക്ക ചെന്നാലും,
if you go to the US,
ഗൾഫിൽ വന്നാലും,
if you come to the Gulf,
ഞാൻ സൂററ്റിൽ കഴിഞ്ഞ ദിവസം പോയി.
I went to Surat during the last
സൂററ്റിലെ ഏറ്റവും കൂടുതൽ തുണിമില്ലുള്ള സ്ഥലം സൂററ്റ് ആണ്.
The most textile mills are found in Surat.
ആ സൂററ്റിലെ തുണിമില്ല് കാണാൻ പോയപ്പോൾ,
and when I went to visit those textiles,
സാരികൾ നെയ്യുന്ന മെഷീൻസ് വലിയ മെഷീൻസ് ആണ്.
The machines that are sewing the sarees,
എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ മെഷീനിൽ ഏറിയതും ചൈനയിൽ നിന്ന് വരുന്ന.
All these machines are coming from China.
Yes. അമേരിക്കയിൽ ചെന്നപ്പോൾ,
when I visited the US,
അവിടുത്തെ ഫർണിച്ചർ തൊട്ട് ഓപ്പറേഷൻ തിയേറ്ററിലെ കത്തി വരെ ചൈനയിൽ ഉണ്ടാക്കുന്നു.
The furniture up to the operation theater, the knife that I used are from China.
എന്താ ഞാൻ ഈ പറഞ്ഞത്?
What I'm coming to say,
അമേരിക്ക 14.3 ട്രില്യൺ കടമായപ്പോൾ,
when America is having a debt of 14.3 million,
ചൈനയുടെ കയ്യിൽ 3 ട്രില്യൺ ഡോളർ അധിക പണം ഇരിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയാതെ.
China is having a surplus of 3 trillion dollars.
സർപ്ലസ് പണം എന്ന് പറയുമ്പോൾ സാമ്പത്തിക ശക്തി വർദ്ധിക്കുകയാണ്.
When we see there is a surplus, plus the economic strength is abounding.
പക്ഷേ ഇതിന്റെ വ്യത്യാസത്തിന് എന്തെങ്കിലും കാരണമുണ്ടോ? എന്തെങ്കിലും തിരുവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ടോ?
Is there any reason for this kind of a difference from the world?
എന്നെ പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായ ദൈവവചനത്തിൽ ഈ കിഴക്കൻ രാജ്യങ്ങളെ കുറിച്ച് പറയുന്നു.
The dear children of God, very clearly regarding the eastern nations, the word of God is talking.
പ്രാരംഭമായി ശ്രദ്ധിക്കുക.
As an introduction, just listen.
ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ
Genesis chapter 15,
18-ാം വാക്യത്തിൽ,
verse 18,
അബ്രഹാമിനോട് ദൈവം തന്റെ രാഷ്ട്രത്തിന്റെ അതിരുകൾ പറയുമ്പോൾ,
when God is mentioning the boundaries of his nation to Abraham,
രാഷ്ട്രത്തിന്റെ കിഴക്കേതിരെന്ന് പറയുന്ന യൂഫ്രട്ടസ് നദിയാണ്.
The eastern boundary of that nation is the river Euphrates.
15th അധ്യായത്തിന്റെ അതിന്റെ 18th വാക്യം വായിക്കണമെന്നില്ല, അവിടെ നോക്കിയാൽ മതി.
Genesis 15 verses 18 if you could pay attention.
അതിന്റെ കിഴക്കേതിരെന്ന് പറയുന്നത് യൂഫ്രട്ടസ് ആണ്.
The eastern boundary is the river Euphrates.
ലോകത്തിന്റെ കേന്ദ്രമെന്ന് ദൈവം പറയുന്നത് ഇസ്രായേൽ.
The center point of the world is Israel.
വാക്യം സംശയം ഉണ്ടെങ്കിൽ എടുത്തു നോക്കിയോ.
If you have any doubt you can turn to the verses.
Ezekiel 5:5.
Ezekiel chapter 5 verse 5.
Ezekiel 38:12.
Ezekiel chapter 38 verse 12.
ലോകത്തിന്റെ കേന്ദ്രമെന്ന് ദൈവം പറയുന്നത് ഇസ്രായേൽ ആണ്.
The center point of the world is Israel.
പിന്നെ ദൈവം കിഴക്ക് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ കിഴക്കാണ്.
And then when God says east it's east of Israel.
പിന്നെ ദൈവം വടക്ക് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ വടക്കാണ്.
And when God says west it's west of Israel.
ഇസ്രായേലിനെ ആസ്പദമാക്കിയാണ് വടക്കും തെക്കും ദൈവം പറയുന്നത്.
We see it is based upon Israel. The directions east and west are being referred in the word of God.
വചനത്തിൽ ശ്രദ്ധിക്കുമ്പോൾ,
when we pay attention to the word of God,
കിഴക്ക് നിന്ന്,
we see from the east.
അതായത് ഈ യൂഫ്രട്ടസിന്റെ കിഴക്കുള്ള ഭാഗങ്ങൾ ഏഷ്യൻ രാഷ്ട്രങ്ങളാണ്.
The east of the Euphrates are the Asian nations.
അവിടെ നിന്ന്
from the Asian nations
valiyoru sainyam avasanatha yuddhathinu kadannu varan pogukayan.
A big army is going to be drawn up for the end time battle.
നോക്കുക 16th അധ്യായം. വെളിപ്പാട് ദിവസം 16th അധ്യായം.
Revelation chapter 16.
നോക്ക് അതിന്റെ മുന്നോടിയായി ദൈവം ഇത് ഭാഗങ്ങൾ ഒരുക്കുകയാണ്.
As forward God is preparing the ages.
16th അധ്യായത്തിന്റെ 12 തൊട്ടുള്ള വാക്യം.
16:12
onward. കലശം യൂഫ്രട്ടസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്കുന്ന വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കണമെന്നല്ല വെള്ളം വറ്റിപ്പോയി.
The sixth angel poured out his bowl on the great river Euphrates and its water was dried up so that the way of the kings from the east might be prepared.
16th vakyam.
Let's look at verse 16.
Ava avare Hebrew bhashayil Armageddon ennu parayunna salathu kondonu.
And they gathered them together to the place in Hebrew called Armageddon.
Armageddon ennu parayunnathu
when the name Armageddon means
Jerusalemine 40 mile vadakkulla oru salamaan.
It is a place that is 40 miles north of Jerusalem.
അവിടെ കിഴക്കുന്നവർ വരാൻ പോവുകയാണ്.
And people from the east are going to come to that place.
ഞാൻ ചോദിച്ചോട്ടെ,
let me ask you a question.
കാളവണ്ടിയിൽ നടന്നാൽ ഇവർക്ക് അവിടെ വരാൻ കഴിയുമോ?
If they were going to come by bullock carts, could they reach there?
40 വർഷം മുമ്പ്,
40 years before,
കാളവണ്ടി അടിച്ച് പാടത്ത് പണിയെടുത്ത രാഷ്ട്രങ്ങളാണ് ഇത്.
These are the nations who were working in the farms with the bullock carts.
ലോകത്തിന്റെ സമ്പൽഘടനയുടെ നെറുകയിലേക്ക് ഉയർന്നു കഴിഞ്ഞു.
And they have already risen to the zenith of the economic situation of the world.
9th അധ്യായം വെളിപാട് പുസ്തകം.
Revelation chapter 9.
അതിന്റെ 13 തൊട്ടുള്ള വാക്യം.
From verse 13 onwards.
അവിടെയും ഇതേ സത്യം പറയുന്നു.
The very truth is again been mentioned.
യൂഫ്രട്ടസ് നദിയുടെ അവിടെ നിന്ന് ബന്ധിച്ചിരിക്കുന്ന ദൂതന്മാരെ അഴിച്ചുവിട്ടിട്ട് ദൈവം അതിന്റെ 16th വാക്യത്തിൽ പറയുന്നു, ഏതാണ്ട് 200 മില്യൺ 20 കോടി ജനങ്ങൾ അവിടെ യുദ്ധത്തിനായി കടന്നു വരും.
We see in verse 16 that the number of the army of the horsemen was 200 million.
യോഹന്നാൻ ഈ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തുമ്പോൾ,
when John the disciple is recording this in this
ലോകത്തിൽ 25 കോടി ജനങ്ങളെ ഉള്ളൂ.
At that time there were only 25 crore people in the world.
25 കോടി ജനങ്ങൾ ഉള്ളപ്പോൾ യോഹന്നാൻ രേഖപ്പെടുത്തി 20 കോടി വരുന്ന സൈന്യം കിഴക്ക് നിന്ന് അവസാനം വരും.
When there were only 25 crores of people in that time, John mentioned that 20 crores are going to come from the east.
എന്തിനാണ് ഈ കിഴക്കൻ രാജ്യങ്ങളിൽ ജനസംഖ്യ വർദ്ധിച്ചത്?
Why did the population increase in the eastern region?
ഈ രണ്ട് ഭാഗത്തും വേറൊരു പ്രശ്നം കൂടിയുണ്ട്.
There is another problem that we confront in this place.
ഈ ചൈനക്കാർ ഇന്ത്യക്കാരനും ആൺപിള്ളേരെ മതി.
The Chinese and the Indians, they prefer the male.
ലോകത്തിൽ വേറെ ഒരു സ്ഥലത്തും ഇങ്ങനെ ഒരു പ്രശ്നമില്ല.
No other country in the world has this particular problem.
അതുകൊണ്ട് വേറെ ഒരു പ്രശ്നം ഉണ്ടായി.
There is a problem.
നോക്കുക, ചൈനയിൽ ഒരു കുട്ടിയെ പാടുള്ളൂ.
The Chinese law stipulates that their family should have only one child.
പെൺകുട്ടികളെ കൊല്ലാൻ തുടങ്ങി.
And they began to abort the female child.
എന്ത് സംഭവിച്ചെന്നറിയാം?
And what did happen?
ഇത് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം.
We have to understand it in all its seriousness.
ഇന്ത്യയിലും ഇത് സംഭവിച്ചിരിക്കുകയാണ്.
It has happened in India also.
ലോകത്തിൽ ജനസംഖ്യ ദൈവം കൊടുക്കുമ്പോൾ,
when God is giving the population in the nation to the nations,
ഏതാണ്ട് 103-106 ആൺകുട്ടികൾ പിറക്കുമ്പോൾ,
when 106 a male child is born, are born,
100 പെൺകുട്ടികൾ പിറന്നിരിക്കും.
100 girl child has to be born.
എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 103 ആൺകുട്ടികൾക്ക് 100 പെൺകുട്ടികൾ ലോകത്തിൽ പിറക്കുന്നു.
Or for 103 male children, 100 female children.
Yes. എന്നാൽ ചൈനയിലെ ഈ ഒരു കുട്ടിയുടെ ഈ പ്രമേയം കൊണ്ടുവന്നപ്പോൾ,
but after the new law in China came for regarding one child,
124 ആൺകുട്ടികൾക്ക് 100 പെൺകുട്ടികളെ ഉള്ളൂ. ഇപ്പോൾ
for 124 male children there are only 100 female children in China.
ഇത് മനോരമയിൽ 2002 വന്ന വാർത്ത ഞാൻ കുറിച്ചു വെക്കുകയുണ്ടായി.
It is a news that came in Manorama in 2002.
Yes. ഏതാനും വർഷത്തിനുള്ളിൽ, അതായത് 2020 ഒക്കെ കഴിയുമ്പോൾ,
after 2020
40 ദശലക്ഷം ആൺകുട്ടികൾ വിവാഹം കഴിക്കാൻ പെൺകുട്ടികൾ ഇല്ലാതെ ചൈനയിൽ വരാൻ
പോവുകയാണ്.
വിവാഹ പ്രായമാകുമ്പോൾ വിവാഹം കഴിക്കാൻ
പെൺകുട്ടികളില്ലേ?
ഞാൻ ഇവിടെ വന്നപ്പോ നിങ്ങളുടെ പെനിൻസുല എന്ന് പറഞ്ഞൊരു പത്രം കണ്ടു.
When I came here, I saw the Peninsula news magazine.
ഒന്നാം തീയതി പത്രം.
It was the newspaper of on the first.
ഇന്ത്യയിലെ ഈ സംഭവം എഴുതിയിട്ടുണ്ട്.
It is regarding the matter in India. It was written
1000 ആൺകുട്ടികൾക്ക് ഇന്ത്യയിൽ 914 പെൺകുട്ടികളെ ഉള്ളന്ന്. ഇപ്പോ
for every 1000 male child in India there is only 914.
എന്ന് പറഞ്ഞാൽ 100 പെൺകുട്ടി ആൺകുട്ടികൾക്ക് 91 പെൺകുട്ടികളെ ഉള്ളൂ.
ഇപ്പോ that is for every 100 male child there is only 19.
ഇതൊരു വലിയ സോഷ്യൽ പ്രോബ്ലം ആണ്.
This is going to be a big social issue.
എന്തിനാണ് ഈ രണ്ട് സ്ഥലത്തെ ജനസംഖ്യ വർദ്ധിക്കുകയും ആൺകുട്ടികൾ വർദ്ധിക്കുകയും ചെയ്തത്?
Why in this eastern region that the population is increasing and particularly only the male population?
നമ്മൾ ഇവിടെ വായിച്ചു 20 കോടി വരുന്ന ജനസംഖ്യയുടെ മാർച്ച് ചെയ്യാൻ പോവുകയാണ്.
We see we read just now that 20 million army is going to march towards
അഭിയാനമല്ല ഇവിടെ ജനസംഖ്യ വർദ്ധിച്ചത്.
It is not an accident that the population is increasing.
എന്നാൽ വളരെ വ്യക്തമായി മറ്റൊരു സത്യം എന്നെ ഭയപ്പെടുത്തുകയുണ്ടായി.
But there is another truth that makes me fear.
ഇന്ത്യയും ചൈനയും അത് കാർഷിക കൃഷി രാജ്യങ്ങളായിരുന്നു.
Indian and China were agrarian economies.
Yes. അവരെ കൃഷി ചെയ്യുന്നവർക്ക് എപ്പോഴും മക്കൾ കൂടുതൽ വേണം.
And people who work in the farms they need more children.
നമ്മുടെ നാട്ടിൽ തന്നെ നോക്കൂ, മുമ്പ് 8 10 കുട്ടികളല്ലേ.
Let us look at our own native place. We used to have 10 and 8 and 10 children in the family.
എന്നാൽ ഇന്നെന്താ, ഒന്നോ രണ്ടോ മതിയാണ്.
But today there are only one or two children.
കൃഷി ചെയ്യാനൊന്നും അങ്ങനെ 8 10 പിള്ളേരെ ഒന്നും വേണ്ട.
Today because we are not into farming we do not need so many children.
വ്യവസായ വിപ്ലവം മൂലം
and because of the evolution the business
ഭാര്യയും ഭർത്താവും ജോലിക്ക് പോവുകയാണ്.
We see both the husband and wife are going for work.
ഒന്നോ രണ്ടോ കുട്ടികൾ മതി.
And only one or two children are enough.
അങ്ങനെ ചൈനയിൽ ജനസംഖ്യ കുറയാൻ തുടങ്ങി.
And because of that the population began to come down in China.
ഈ ഭേദഭാഗം പഠിച്ച പണ്ഡിതന്മാർ ഇങ്ങനെ പറയുന്നു.
And the scholars who studied this word of God have portion they said
ഇന്ന് ചൈനയ്ക്ക് മാത്രം
Today China alone
US central intelligence prakhyapichathu njan note cheythu vechu.
The central intelligence of the US they have noted thus.
Avar ingane paranjindu paranju.
This is what they state.
India China ku mathram
for China alone
yuddham cheyvan praptaraya edaand 28 kodiyiladhigam aalukalund.
They have 28 crores of people who are ready for battle.
Yes. Yemal അടുത്ത 25 വർഷത്തിനുള്ളിൽ ഈ പ്രവചനം നിവർത്തിച്ചില്ലെങ്കിൽ
but within yes. the next 25 years if this prophecy is not going to be
fulfilled ജനസംഖ്യ കുറയുന്നത് കൊണ്ട്
because the population is going to
കാരണം കൃഷി ഇടെ ആ പ്രമാണം മാറി എന്ന് വ്യവസായ പ്രമാണത്തിലേക്ക് മാറിയപ്പോൾ ഈ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു.
Because the dependence on the farming is reduced the population is also coming
ഈ
down.
ഈ പ്രവചനം നിവർത്തിക്കപ്പെടണമെങ്കിൽ
if this prophecy has to be fulfilled
അടുത്ത ഏതാണ്ട് 25 വർഷം കഴിയുമ്പോഴേക്ക് ഇത് നിവർത്തിച്ചെങ്കിലേ സാധിക്കുള്ളൂ.
It has to be accomplished within the coming 25 years only
yes.
then it's
എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്?
What does that mean to say?
സഭ മാറ്റപ്പെട്ട
the church of God is going to be removed
7 varshathe peedana kalathinte
after the 7 period of tribulation
ethum avasanathil nadakkunna yuddham aanu ee parayunnathu.
It is the battle that is going to take place at the very end
ennu paranjal devasabha maatchapadal valare samayam adikramichirikkiyana.
That means it is already due for the church of Lord to be separated from the world.
Ee pravachanam nivarthikkapadunnillengil
if this prophecy is not being fulfilled
adu nivarthikkapadada pogan pogiyana.
It might happen that it will not be fulfilled at all.
Namakku padanam kondu thanne vyakthamayi manasilakkan sadikkunnu adu kazhinathum vegam nadakkum.
But from the study itself we are able to understand that it is going to happen soon.
ഇവിടെ 220 കോടി സൈന്യം മാർച്ച് ചെയ്യുന്നു.
We see 20 crores big armies marching towards.
നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചു കാണും ഒരു വാർത്ത വന്നത്.
Some of you would have noted a news that came in the papers.
Indian government വളരെ ശബ്ദം ഉയർത്തി.
Indian government has raised their voices.
പാകിസ്ഥാൻ അധീന കാശ്മീരിലൂടെ
in Pakistan occupied Kashmir
ചൈനക്കാർ ഒരു വലിയ റോഡ് വെട്ടുകയാണ്.
The Chinese are building a big road.
അതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹൈവേ.
That is the highest highway in the world.
ഹിമാലയത്തിന്റെ മുകളിൽ കൂടെ വെട്ടുകയാണ്.
It is being built over the peaks of the Himalayas.
അതിന്റെ പേരാണ് കാരകോറം ഹൈവേ.
And that is, the name of the highway is കാരകോറം ഹൈവേ.
എന്തിനാണ് ഇങ്ങനൊരു ഒരു ഹൈവേ അവിടെ പണിയുന്നത്?
Why such a highway is being built?
ആ പാകിസ്ഥാനിലൂടെ ആ ഹൈവേയിലൂടെ വന്നാൽ ഇറാനിൽ ഇറങ്ങി നേരെ ദൈവജനത്തിൽ പറഞ്ഞ പോലെ ഈ മധ്യപൂർവ്വ ദേശത്തെ പട്ടാളത്തിന് മാർച്ച് ചെയ്തു വരാനായിട്ട് കഴിയും.
It is made easy and possible for them to march across this road. into Pakistan, into Iran and Iraq and reach this particular place
in Israel. Adinu vendiya roadum pani kazhinju.
And that is why the work of the road is already
finished. Indian government shabdam uyarthi idu loka samadhanathinu adu haniyanu nu paranjittu aarum kettille.
Indian government raised their voices that it is dangerous for world peace, but nobody listened to them.
Enna priyappettavare,
dear children of God,
avasanathinte sambhavathinu vendi edaandi rashtrangal orungi kazhinju.
We see the nations have been prepared for the very last event that has to take place.
ഇസ്രായേൽ അവരുടെ കൃത്യ സ്ഥലത്ത് വന്നു.
ഇസ്രായേൽ has come to their stipulated place.
നമ്മൾ വളരെ വ്യക്തമായി ദൈവത്തിൽ ഇത് കണ്ടു. അവർ മടങ്ങി വന്ന ശേഷം
very clearly we saw from the word of God after they were restored.
ദൈവം അവരോട് ഇടപെടാൻ പോവുകയാണ്.
God is going to deal with them.
അന്ന് അവരെ സഹായിപ്പാൻ ഒരു രാഷ്ട്രം ഉണ്ടായിരിക്കില്ല.
And on that day nobody is going to help them.
അവരുടെ സ്നേഹിതന്മാർ അവരെ കൈവിടും.
Their friends are going to wash their hands.
അമേരിക്കയ്ക്ക് അവരെ സഹായിപ്പാൻ വയ്യാതെ വരും.
It is not going to be possible for America to help them.
സാമ്പത്തിക മാറ്റങ്ങൾ ലോകത്തിൽ സംഭവിച്ചു.
Economic changes are going to take place.
Yes, അത് സംഭവിച്ച അമേരിക്കയുടെ സമ്പൽ ഘടന ഉലയുകയാണ്.
And we see America's economy is shaking.
ഇത് അഭിചാരിതമല്ലെന്നുള്ളത് വളരെ വ്യക്തമായി ഓർക്കുക.
It is not an accident, we have to consider that.
Yes, കർത്താവിന്റെ വാക്കുകളിലൂടെ
through the words of our Lord Jesus.
ഞാൻ ഒന്ന് രണ്ട് ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് എടുത്താട്ടെ.
Let us turn to the Gospel of Luke.
ലൂക്കോസിന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം.
Chapter 21.
അതിന്റെ 29-ാമത്തെ വാക്യം.
Verse 21 29 onwards.
കർത്താവ് പറഞ്ഞ വാക്കുകളുടെ പ്രാധാന്യതയാണെന്ന് ചൂണ്ടിക്കാണിക്കട്ടെ.
The importance of the word of God, the Lord is what we are pointing out.
കർത്താവ് ഒരു ഉപമ പറയുകയാണ്.
He is mentioning a parable here.
ഒരു ഉപമ അവരോട് പറഞ്ഞു, അത്തിമുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവിൻ, അവ തളിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നെന്ന് സ്വതവേ അറിയുന്നില്ല. അവണ്ണം തന്നെ ഇത് സംഭവിക്കുന്ന കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നെന്ന് അറിഞ്ഞു ഗ്രഹിപ്പിൻ. സകലവും നിവൃത്തിയാവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകില്ലെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ മാറ്റപ്പെടില്ലേ.
Then he spoke to them a parable, look at the fig tree and all the trees. When they are ready, already budding, you see and know for yourself that summer is now near. So you also, when you see these things happening, know that the kingdom of God is near. Assuredly, I say to you, this generation will by no means pass away till all things take place.
കർത്താവ് ഒരു ഉപമ പറയുകയാണ്.
Our Lord Jesus Christ is talking in a parable.
എന്തിനാ ഉപമയിലൂടെ സംസാരിച്ചെന്ന് മത്തായി 13-ന്റെ 10-ലുണ്ട്.
Why he is talking in parables? He says in Matthew chapter 13.
നീ എന്തിനാണ് ഉപമയിലൂടെ സംസാരിക്കുന്നത്?
Why is he speaking in parables?
നിങ്ങൾക്ക് ദൈവരാജ്യത്തിലെ മന്മാർ അറിയാൻ ഭാഗ്യം ലഭിച്ചു, അവർക്ക് ലഭിച്ചിട്ടില്ലേ?
Because his disciples had the good fortune to understand the mystery of the kingdom of God.
ഈ പറഞ്ഞ ഉപമത്തെ ഉള്ളിൽ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ മറിഞ്ഞു കിടക്കുകയാണ്.
Because the mysteries of the kingdom of God is hidden in these parables.
ഈ പറഞ്ഞ ഉപമയ്ക്കകത്ത് എന്താണ് മറിഞ്ഞു കിടക്കുന്ന മർമ്മം?
What is the mystery that is hidden in this parable?
കഥാവ് പറഞ്ഞു, അത്തി മുതലായ സകല വൃക്ഷങ്ങളും തളിർക്കും.
He says look at the fig tree and all the trees.
പുതിയ നിയമം പരിശോധിച്ചാൽ
when we were to examine the
മൂന്ന് റഫറൻസ് ഉണ്ട് അത്തി വൃക്ഷത്തെക്കുറിച്ച്.
There are three references for the fig tree.
അത് മൂന്നും ഒന്ന് ശ്രദ്ധിക്കുക.
Let us look at the three.
വളരെ പ്രാധാന്യതയുണ്ട്.
They are very important.
ആദ്യത്തേത് ലൂക്കോസ് 13-ന്റെ 6-9 വരെയുള്ള വാക്യമാണ്.
Luke chapter 13 verse 6 to 9 onwards.
നോക്കുക, ഈ ദൈവജനം ദൈവജനമാണ്, ഇതൊന്നും അവിചാരിതമായി രേഖപ്പെടുത്തിയതല്ലേ.
The word of God is not recorded accidentally, it is truly the word of God.
13-ന്റെ 6-9 വാക്യം.
Luke chapter 13 verse 6 on.
കർത്താവ് പറയുകയാണ്, അതിന്റെ 7-ാം വാക്യം തുടങ്ങി, അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരിഞ്ഞു വരുന്നത് കാണുന്നില്ല, അതുകൊണ്ട് അതിനെ വെട്ടിക്കളയുക, നിലത്തെ നിഷ്ഫലമാക്കുന്നെന്ന് പറഞ്ഞു. അതിനവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കളിച്ച് വളവിടുവോളം, ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചില്ലെങ്കിലോ വെട്ടിക്കളയാമെന്ന് ഉത്തരം പറഞ്ഞു.
Then he said to the keeper of the vineyard, look, for 3 years I have come seeking fruit on this fig tree and find none. Cut it down. Why does it use up the ground? But he answered and said to him, sir, let it alone this year also until I dig around it and fertilize it. And if it bears fruit, well, but if not, you can cut it down.
3 varsham phalam anushicha athi vrusham.
We see God was searching for a fruit for 3 years on the fig tree.
Shravayohanan mumbu kutti parayunu 3-ന്റെ 9-ൽ phalam gaikatha vrushathinte chottil kodali vechirikkunu.
In chapter 3 verse 9 John the Baptist says that the axe is laid on the stump of all the trees that do not bear fruit.
Karthavinte parisesu soosha
the public ministry of the Lord Jesus.
3 varsham
for 3 years
യഹൂദന്റെ മധ്യത്തിലായിരുന്നു.
It was in the midst of the Jew.
ഈ athi vrusham യഹൂദന്റെ അടയാളമാണ്.
And the fig tree is a symbol of the Jew.
ഹോശേയ പ്രവചനം 9
book of Hosea chapter 9 verse 10
നിങ്ങളുടെ പിതാക്കന്മാരെ
your forefathers
അത്തിവൃക്ഷത്തിന്റെ ആദ്യത്തെ കനി പോലെ ഞാൻ കണ്ടു.
He saw them as the first fruits of the fig tree.
യോവൽ പ്രവചനം
in the prophecy according to Joel
1-ാം അധ്യായം
chapter 1
6-7 വാക്യം
verses 6 and 7
ഒരു വലിയ സൈന്യം എന്റെ ദേശത്തിന് നേരെ വന്നു.
Big army drew up against my nation.
എന്റെ അത്തിവൃക്ഷത്തെ ഓടിച്ചു കളഞ്ഞു.
And they broke down my fig tree.
എന്റെ ദേശം
മൈ നേഷൻ
എന്റെ അത്തിവൃക്ഷം
മൈ ഫിക്ടറി
എന്റെ ദേശം ദൈവം പറയുന്നത് ഇസ്രായേൽ രാഷ്ട്രമാണ്.
When God says my land, that is regarding Israel.
എന്റെ ദേശം, എന്റെ അത്യവൃക്ഷം.
My land and my fig tree.
അ വളരെ വ്യക്തമായി അത്യവൃക്ഷം യഹൂദന്റെ അടയാളമാണ്.
Very clearly the fig tree is a symbol for the Jew.
3 വർഷം കർത്താവ് ഫലം അന്വേഷിച്ചു, കണ്ടില്ലേ?
For 3 years God looked for fruits in the fig tree but didn't find any.
രണ്ടാമത്,
secondly,
മർക്കോസിന്റെ സുവിശേഷം 11.
Mark chapter 11.
3 വർഷം കഴിഞ്ഞപ്പോൾ,
after 3 years,
നാം വായിക്കുന്നു അവനെ അതിന്റെ 13 തൊട്ടുള്ള വാക്യം ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് കണ്ടു, വല്ലതും ഫലം കാണുമെന്ന് വിചാരിച്ച് അരികെ ചെന്നു, ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. അവൻ അതിനോട്, ഇനി നിന്നൽ എന്നേക്കും ആരും തിന്നാതെ പോകട്ടെ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ കേട്ടു. അതിന്റെ 20-ാം വാക്യം, അത് വേറോട് ഉണങ്ങിപ്പോയി.
It was Mark chapter 11, verses 13 onwards.
Yes.
And seeing from afar a fig tree having leaves, he went to see if perhaps he would find something on it. When he came to it, he found nothing but leaves, for it was not the season for figs. And in verse 20, now in the morning as they passed by, they saw the fig tree dried up from the roots.
അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു.
It was not the season for the figs.
പിന്നെ എന്തിനാ അത്തിപ്പഴം അന്വേഷിച്ചത്?
But then why did God look for the figs on the tree?
ഈ 3.5 വർഷം ജീവിച്ചിട്ട്, ലോകത്തിൽ വെച്ച് ജീവിച്ചിട്ട് അവൻ ആകെ ശപിച്ചത് ഈ അത്തിവൃക്ഷത്തേ ഉള്ളൂ.
After having lived for 3.5 years in the world, the only thing that he cursed was the fig tree.
എന്താണ് ഇതിന്റെ ആശയം?
What is the meaning behind this?
നാം 20-ാം വാക്യത്തിൽ വായിക്കുന്നു, അത് വേറോട് ഉണങ്ങിപ്പോയി.
And in verse 20 we see that it dried up from the root.
Yes, ഇംഗ്ലീഷിൽ അത് വേർ തൊട്ട് മുകളിലോട്ട് ഉണങ്ങിപ്പോയി എന്നാണ്.
In the English translation it means from the root up it dried up.
വേരുകൾ ഉണങ്ങിയിട്ടില്ലേ?
The root is not dried still.
വേർ തൊട്ട് മുകളിലോട്ട് ഉണങ്ങി.
From the root upwards it has dried.
ആദ്യം കണ്ട് 3 വർഷം ഫലം അന്വേഷിച്ചു.
For 3 years he looked for a fruit.
പിന്നെ അവൻ ശപിക്കുന്നു.
And then he is cursing.
കർത്താവ് ഈ യഹൂദനോട് ഇടപെട്ട ശേഷം,
after having dealt with the Jew,
40 വർഷം കഴിഞ്ഞ്,
after 40 years,
ആ രാഷ്ട്രം ഭൂമിയിൽ ഇല്ലാതെ പോയി.
We see that nation was disappeared from the face of the
earth. അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി.
We see the fig tree dried up.
ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു,
the disciples are asking the Lord,
നിന്റെ വരവിന് അടയാളം എന്താണ്?
What is the sign for your coming?
ആ പറഞ്ഞ അടയാളമാണിത്.
And this is the sign for his coming.
നമ്മൾ ലൂക്കോസ് 21-ൽ വായിച്ചതാണ്.
That is what we saw in Luke.
ഈ ഉണങ്ങിപ്പോയ അത്തിവൃക്ഷം വീണ്ടും തളിർക്കും.
We see a dried up fig tree will once again begin to give leaf.
നിങ്ങളെ കാണുമ്പോൾ,
and when you see that,
ഞാൻ അടുക്കൽ വാതിക്കലാണെന്ന് അറിയണം.
You should understand that I am at the door.
ഇവിടെ വായിക്കുന്നു ദൈവരാജ്യം അടുത്തെന്നറിയണം.
You should understand that the kingdom of God is nigh.
നോക്കുക, കർത്താവ് പറഞ്ഞ ഉപമയിലൂടെ,
through the parable that the Lord himself spoke,
3 വർഷം അവൻ അത്തിയിൽ ഫലം അന്വേഷിച്ചു.
He looked for fruit for 3 years at the fig tree.
അവൻ ശപിച്ചു, അത് ഉണങ്ങിപ്പോയി.
He cursed and it dried up.
ചരിത്രത്തിൽ അത് ഉണങ്ങിക്കിടന്നു.
And in history also it remained dry.
2000 വർഷം ഉണങ്ങിക്കിടന്നു.
2000 years it was dry.
ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ഇന്ന്,
and you and I when we are living today,
യെശയ്യാവ് 37-ന്റെ യെശയ്യാപ്രവചനം 37-ന്റെ
Isaiah chapter 37,
അവിടെ നമ്മൾ വായിക്കും 31-ൽ വായിക്കുന്ന പോലെ,
just like we read in chapter 31,
വേര് തൊട്ട് മുകളിലോട്ട് ഉണങ്ങി നമ്മൾ വായിച്ചു.
We saw that it dried up from the root.
വേരുകൾ ഉണങ്ങിയില്ല.
The root was not dried up.
എന്നാൽ അതിന്റെ 37-ന്റെ 31,
but when you read in Isaiah chapter 37 verse 31,
യഹൂദ ഗൃഹത്തിൽ രക്ഷപ്പെട്ട ഒരു ശേഷിപ്പ് വീണ്ടും താഴെ വേരോ നിമീതെ ഫലം കായ്ക്കും.
And the remnant who have escaped of the house of Judah shall again take root downward and bear fruit.
എന്നെ പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെട്ടവരാണ് മടങ്ങി വന്ന് വേരുകൾ ഇറക്കിയത്.
The children of God, it was the remnants who escaped, who came back and sent their root down.
90 ലക്ഷം യഹൂദന്മാർ യൂറോപ്പിൽ ഉണ്ടായിരുന്നു.
There were 90 lakh Jews in Europe.
60 ലക്ഷത്തെ ഹിറ്റ്ലർ കൊന്നുകളഞ്ഞു.
60 lakh of them were murdered by Hitler.
ശേഷിച്ച 30 ലക്ഷത്തിൽ,
and the remaining 30 lakh,
രക്ഷപ്പെട്ട ശേഷിപ്പ് മടങ്ങി വന്നു.
Those who escaped, they came back.
അവരുടെ വേരുകൾ താഴോട്ട് ഇറക്കി.
And they sent their roots deep down.
അവർ ഒരു രാഷ്ട്രമായി വീണ്ടും ലോകത്തിൽ വന്നു.
And they came as a nation once again on the face of the earth.
അതോട് ചേർത്ത് പറഞ്ഞു,
and along with that the Lord Jesus Christ
said, ലൂക്കോസ് 21-ന്റെ,
Luke chapter 21,
അതിന്റെ 30-ാം വാക്യത്തിൽ 29-ൽ കർത്താവ് പറഞ്ഞു,
in verse 29 the Lord is saying,
അത്തി മാത്രമല്ല മറ്റു വൃക്ഷങ്ങളും തളിർക്കും.
Look at the fig tree and also the other trees. It's not only the fig tree that is budding. There are other trees also.
മറ്റു വൃക്ഷങ്ങൾ,
the other trees,
ബൈബിളിൽ രാഷ്ട്രങ്ങളായി പറഞ്ഞിട്ടുണ്ട്.
They are symbols for the nations that is mentioned in the Bible.
രാഷ്ട്രങ്ങൾക്ക് ബൈബിളിൽ വൃക്ഷങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്.
For nations the Bible gives them a symbol which is the tree.
ജെറമിയ പ്രവചനം 11-ന്റെ 16,
Jeremiah chapter 11 verse 16,
എസെക്കിയേൽ 15-ന്റെ 2,
Ezekiel chapter 15 verse 2,
എസെക്കിയേൽ 31-ന്റെ 3,
Ezekiel chapter 31 verse 3,
Daniel 4-ന്റെ 10,
Daniel chapter 4 verse 10.
ഇവിടെല്ലാം രാഷ്ട്രങ്ങളെ വൃക്ഷങ്ങളായി പറഞ്ഞിട്ടുണ്ട്.
In all these portions nations are likened to trees.
ഒന്ന് ശ്രദ്ധിച്ചാട്ടെ,
let us pay attention.
ഈ രണ്ടാലോമയം കഴിയുന്നതുവരെ,
after till the world war 2 was over,
ഏത് രാഷ്ട്രങ്ങൾ ഐവീത്തിൽ പുരോഗമിച്ചത്?
Which nation did progress?
ഇവിടെ എങ്ങനെയായിരുന്നു?
How were these regions at the time?
നമ്മുടെ രാജ്യം എങ്ങനെയായിരുന്നു?
ഹൗ വാസ് അവർ ഓൺ ലാൻഡ്?
ഒരു കാർ റോഡിൽ പോയാൽ ഇറങ്ങി നിന്ന് നോക്കുമായിരുന്നു. അതായിരുന്നു ഏതാണ്ട് ഒരു 10-20 വർഷം മുമ്പുള്ള ചരിത്രം.
Maybe 20 years before, if a car were to drive down the road, it would be a surprise. People would look at it.
ലോകത്തിലുള്ള എല്ലാ കാറും ഇന്ന് നമ്മുടെ തെരുവിൽ ഓടുക.
But today all the cars in the world are running on our roads.
അമേരിക്കയിലെ കാർ ഷോറൂമുകൾ അടച്ചു പൂട്ടുമ്പോൾ ഇന്ത്യയുടെ തെരുവുകളിൽ വീണ്ടും വീണ്ടും അത് തുറക്കുകയാണ്.
When the car showrooms in the US are closing down, they are being opened in the in India.
നോക്ക് എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം?
Let us examine why this changes.
ദൈവത്തിന്റെ പുത്രൻ പറഞ്ഞ വാക്ക് ഓർക്കുക.
Let us listen to the word of the Son of God.
അത്തി മാത്രമല്ല അതോടെ ചേർന്ന് മറ്റു വൃക്ഷങ്ങളും തളിർക്കും.
Not only the fig tree but also other trees also.
നമ്മൾ ഓർത്തതുപോലെ ഇന്ത്യയും ചൈനയും മറ്റും തളിർക്കുകയാണ്. ഏഷ്യൻ രാജ്യങ്ങൾ.
The Asian nations of India and China are budding now.
ഈ സ്ഥലമോ?
What about this region?
70കൾക്ക് ശേഷമാണ് ഈ സംഭവങ്ങൾ.
All the developments took place after the 70s.
എന്നെ പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ കാലയളവിലാണ് വ്യത്യാസം.
The decision of God, all these changes are taking place during a brief period of time.
വളരെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ,
as very clearly mentioned in the word of God,
അത്തി മുതലായ സകല വൃക്ഷങ്ങളും തളിർക്കുന്നത് നിങ്ങൾ കണ്ടാൽ,
the fig trees and the other trees are budding, and when you see that,
ദൈവരാജ്യം അടുത്തെന്നറിയണം.
You should know that the kingdom of God is at hand.
എന്നിട്ട് കർത്താവ് പറഞ്ഞു,
and then the Lord Jesus Christ,
സകലവും നിവൃത്തിയാവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകില്ലേ?
Until all these are fulfilled, this generation shall not pass.
സത്യമായി ഞാൻ പറയുന്നു.
And he says, verily I tell you,
ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും.
The heaven and the earth might
be. എന്റെ വചനത്തിന് മാറ്റമില്ലേ?
But my word will not
be. ഇത് ആരാ വിശ്വസിക്കുന്നേ?
Who is believing this today?
ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നു?
Do you believe? Do you believe?
നമ്മൾ വിശ്വസിച്ചാൽ നമ്മളെ അത് കടന്നു പിടിച്ചേനെ.
And if we did believe, it would take hold of
ഈ തലമുറ കർത്താവിന്റെ വരവിന് വേണ്ടി അവൻ ഒരുക്കുകയാണ്.
This generation is being prepared for the coming of the Lord.
വളരെ ഗൗരവമായി ഇവിടെയിരിക്കുന്ന ദൈവനത്തോട് ഞാൻ ഒരു സത്യം പറയാം.
Very seriously let me mention a truth to the children.
കർത്താവ് ഇത് പറഞ്ഞിട്ട്,
after saying this, the Lord Jesus Christ,
മത്തായിയുടെ സുവിശേഷം 24-ൽ,
in Matthew chapter 24,
ഈ ഉപമ കർത്താവ് പറഞ്ഞ ഉടനെ,
as soon as he mentioned this parable,
നോക്ക് അത് മത്തായി 24-ന്റെ 32 ഉള്ള വാക്യമാണ്.
Matthew chapter 24 verse 32.
ഇത് പറഞ്ഞിട്ട് ഉടനെ കർത്താവ് 37-ാം വാക്യത്തിൽ പറഞ്ഞു,
immediately in verse 37 he says,
നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവിൽ സംഭവിക്കും.
But as the days of Noah were, so also will the coming of the Son of Man.
എന്നാ കർത്താവ് ഇത് ഉപമ പറഞ്ഞിട്ട് ഉടനെ അത് പറഞ്ഞത്?
Why after mentioning the parable immediately talk about Noah?
അത് അവചാരിതമായി പറഞ്ഞതല്ലേ?
It is not an accidental mention.
എന്റെ ഹൃദയം ആ നോഹയുടെ കാലത്തിലേക്ക് കടന്നുപോയി.
And my heart was taken to the times of Noah.
ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ.
Let me just point it out briefly.
ഒരു few minutes കൊണ്ട്.
In a few minutes.
നമുക്ക് അതിന്റെ ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട്.
Because we are all children of God sitting here.
Yes, ഉൽപ്പത്തി പുസ്തകം 4-5 അധ്യായം.
Genesis chapter 4 and 5.
നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക.
Let us pay attention to those chapters.
Yes. ഞാൻ അഭാഗം ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ നോക്കുക. രണ്ട് വംശത്തെ രണ്ട് റേസിനെ ഇവിടെ കാണിക്കുന്നു.
We see there are two races that are being talked about here.
14:16 തൊട്ട്,
from chapter 4 verse 16 onwards,
കായിന്റെ വംശം.
It is about the family of Cain.
16-ാം വാക്യത്തിൽ 4-ാം അധ്യായത്തിൽ 16 കായിനെ കുറിച്ച് പറയുന്നു.
In chapter 4 verse 16 we talk about the family of Cain.
താഴോട്ട് വായിച്ചു വരുമ്പോൾ നമ്മൾ 7-ാമത് വന്നിരിക്കുന്നത് 18-ാം വാക്യത്തിൽ ലാമക്കിനെ കുറിച്ചാണ്.
As we keep coming down, the 7th family that is being talked about in verse 18,
Lamech,
is regarding Lamech.
ലാമക്കിനെ കുറിച്ച് പറഞ്ഞിട്ട്,
after having mentioned about Lamech,
വളരെ വിശദമായ ആ കുടുംബത്തെ കുറിച്ച് പിന്നീട് 24 വരെയുള്ള വാക്യത്തിൽ പറയും.
Very detailed that family is being mentioned till verse
24. ഓരോ തലമുറയെക്കുറിച്ചും അധികം പറഞ്ഞില്ലേ?
Regarding each generation nothing was mentioned much.
എന്നാൽ 7-ാമത്തെ തലമുറയെ വിശദീകരിക്കുന്നു.
But regarding the 7th generation much detailed description is given.
കായിന്റെ വംശം.
The family of Cain.
പുതിയ നിയമം പറയുന്നു കായിൻ ദുഷ്ടനിൽ നിന്നുള്ളവനാണ്.
The New Testament says that the Cain is from the lawless one.
1 യോഹന്നാൻ 3:12.
1 John chapter 3 verse 12.
കായിൻ ദുഷ്ടനിൽ നിന്നുള്ളവനാണ്.
Cain is from the wicked one.
യൂദയുടെ ലേഖനം 11-ാമത്തെ വാക്യം.
In Judah verse 11.
അവരെല്ലാവരും കായിന്റെ വഴിയിൽ പോയി.
And they all went into the way of through the way of Cain.
എന്താണ് ഈ കായിന്റെ വഴി?
What is the way of Cain?
ഇവിടെ നോക്കുക, അവർ ആരും ദൈവത്തെ ആരാധിക്കുന്നില്ലേ?
Let us see here, they none of them worship the Lord.
19-ാം വാക്യം നോക്കിയാൽ,
from verse 19 if you were to see,
അതിന്റെ 17-ൽ അവർ പട്ടണം പണിയുന്നു.
In verse 17 they are building a city.
അവർ വലിയ ബിസിനസ്സുകൾ ചെയ്യുന്നു.
And they are involved in great businesses.
വലിയ ആയുധങ്ങളുണ്ട്.
And they are manufacturing
weapons. ലോകത്തിൽ വലിയ നേട്ടങ്ങൾ നേടുന്നു.
And they have great accomplishments.
അവരൊന്നും ദൈവത്തെ ആരാധിക്കുന്നില്ലേ?
But none of them are worshiping the Lord.
എന്നാൽ ദൈവത്തിന് വേറെ ഒരു വംശം ഉണ്ടാകുന്നു.
But God is having another family.
25-ാം വാക്യം നോക്കിയേ.
Let us look at verse 25.
ശേത്തിന്റെ വംശം.
It is the family of Seth.
Yes, ആദാമിന്റെ ഭാര്യ പിന്നെ അവൾക്ക് ഒരു മകനെ പ്രസവിച്ചു. കയിൻ കൊന്ന ഹാബെലിന്റെ പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതി തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു.
You see, Eve bore him another son, Seth, for God has appointed another seed for me instead of Abel whom came killed.
Yes, ശേത്ത് എന്ന് പേരിട്ടു.
The name was Seth.
ശേത്തിന്റെ വംശമാണ് പിന്നെ താഴോട്ട് വായിക്കുന്നത്.
And then what we read downwards is regarding the family of Seth.
ഈ ഇവിടെ പറയുമ്പോൾ
what is talked about about here.
നോക്കുക അതിന്റെ 25-ാം വാക്യത്തിൽ.
Let's look at verse 25. 26.
ഒരു മകൻ ജനിച്ചു, അവനെ ഏനേഷ് എന്ന് പേരിട്ടു. ആ കാലത്തെ യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി.
We see one son was born. His name was Methuselah.
No, verse 26. Chapter 4 verse 26. ആ കാലത്തെ അവൻ ഏനോഷ്.
Okay. In the time a son Enos was born, and then men began to call
yes,
on the name of the
Lord. ഇവിടെയാണ് ദൈവത്തെ ആരാധിച്ചു തുടങ്ങുന്നത്.
It is here where men begin to worship God.
ശേത്തിന്റെ വംശമാണ് ആരാധിക്കുന്നത്.
It is the family of Seth that began worshiping God.
കയിന്റെ വംശം ആരാധിക്കുന്നില്ലേ.
The family of Cain is not worshiping.
ആരാധിക്കുന്നത് ശേത്തിന്റെ വംശമാണ്.
The people who are worshiping is the family of Seth.
ഇവിടെ ഒരു പ്രത്യേക പഠനമുണ്ട്.
Here there is a study topic here.
ഈ മകൻ ഏനോഷ് എന്ന പേരിട്ടത്.
The name of this son born was Enos.
ഏനോഷ് എന്ന് പറഞ്ഞാൽ മരിക്കുന്ന മനുഷ്യൻ എന്ന.
And the meaning of this Enos is the man who is dying.
ദൈവത്തിന് പറഞ്ഞ പേര് എലോഹീം എന്ന.
And the name of God is Elohim.
എലോഹീം എന്ന് പറഞ്ഞാൽ സർവശക്തൻ.
Elohim means the almighty.
ദൈവത്തിന്റെ വലിപ്പം മനസ്സിലായി.
After understanding the greatness of God,
മരിക്കുന്ന മനുഷ്യനെ കയ്യിലെടുത്തുകൊണ്ട്,
he is taking this dying man in his hand.
യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി.
And they started worshiping God in the name of God.
ഇനി നമ്മൾ വായിച്ചു നോക്കിയാൽ,
and then if you were to read downwards,
ഓരോ തലമുറയെക്കുറിച്ച് അവർ മരിച്ചു എന്ന് വായിക്കുന്നു.
Regarding each of their generations, we see that they died.
മരണത്തെക്കുറിച്ച് ഓർമ്മയുള്ള തലമുറ.
They were a generation that were reminded of
ദൈവത്തെ ഭയപ്പെട്ട തലമുറ.
A generation that feared God.
ദൈവത്തെ ആരാധിച്ച തലമുറ.
A generation that worshiped God.
അവിടെയും ഏഴാമത് വന്ന തലമുറയെ കുറിച്ച് വീണ്ടും വിശദീകരണം തരും.
And again the seventh generation of Seth is being explained in detail.
അതിന്റെ 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം.
In chapter 5 verse 18.
ഹാനോക്ക്.
It is regarding Enoch.
ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കുകയാണ്.
And Enoch walked with God.
എന്നാൽ ഇവിടെ വായിക്കുന്നു,
what we read here is,
അതിന്റെ 21-ാം വാക്യത്തിൽ,
in verse 21.
65 വയസ്സായപ്പോൾ ദൈവത്തോട് കൂടെ നടക്കാൻ തുടങ്ങി.
And when he was 65 years he began to walk with the Lord.
അതിനു മുമ്പും ദൈവത്തോട് കൂടെയാണ് നടന്നത്.
And before that also he was walking with God.
കാരണം യൂദാടെ ലേഖനം 14-15 വാക്യത്തിൽ,
in the epistle of Jude 14 and 15,
ഈ ഹാനോക്ക് ഒരു പ്രവാചകനാണെന്ന് പറയുന്നു.
It's mentioned that Enoch is a prophet.
ദൈവം ന്യായം വിധിക്കാൻ വരുന്നു പറയുന്നു.
And he is mentioning that God is going to come.
എന്തുകൊണ്ട് ഹാനോക്ക് 65 വയസ്സിൽ ദൈവത്തോട് ചേർന്ന് നടന്നത്?
Why did Hanok walk with the Lord when he was 65?
അവനൊരു മകൻ ജനിച്ചു.
Because a son was born to him.
ആ മകനെ പേര് കൊടുത്തു മെഥൂശലഹ്.
And the name of that son was Methuselah.
മെഥൂശലഹ് ജനിച്ചിട്ടാണ് ദൈവത്തോട് കൂടെ നടക്കുന്നത്.
After Methuselah was born, Enoch began to walk with God.
മെഥൂശലഹ് എന്ന വാക്കിന്റെ അർത്ഥം,
the meaning of the name Methuselah,
അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും.
When he dies, it will happen.
ന്യായവിധി ദൈവത്തിൽ ലോകത്തിൽ വരും, അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും.
And when he dies, the judgment is going to befall on the earth.
മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മെഥൂശലഹ് ഒരു അടയാളമാണ്.
In another way, Methuselah was a sign.
മെഥൂശലഹിന് ഒരു മകൻ ജനിച്ചു.
And for Methuselah was born a child.
25-ാം വാക്യത്തിൽ,
in verse 25,
Lamech.
His name was Lamech.
ലാമെക്കിന്റെ മകനാണ് 29-ാം വാക്യത്തിൽ നോഹ.
And it was the son of Lamech, that is Noah, which is mentioned in verse 29.
ബൈബിളിൽ ഏറ്റവും കൂടുതൽ ആയുസ്സോടെ ജീവിച്ചു മെഥൂശലഹ്.
Methuselah was one who lived the longest in the Bible.
മെഥൂശലഹ് മരിച്ചാൽ ജലപ്രളയം വരും.
And when Methuselah died, the flood will come to happen.
നോഹ പെട്ടകം പണിയുമ്പോൾ,
and when Noah is building the ark,
നോഹയുടെ പ്രസംഗം ഇതാണ്.
This is the message of Noah.
എന്റെ വല്യപ്പൻ പ്രായമാകുന്നു.
My grandfather is becoming old.
എന്റെ വല്യപ്പൻ 969 വയസ്സായി.
My grandfather is 969 years old.
എപ്പോൾ വേണേലും മരിക്കാം.
He can die any time.
മരിച്ചാൽ ഉടനെ അത് സംഭവിക്കും.
And when he dies, the flood will happen.
അവൻ മരിച്ചു, ന്യായവിധി വന്നു.
He died and the judgment came upon him.
എനിക്ക് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുണ്ട്.
I want to point out one
thing. ദൈവം ഒരു അടയാളം കൊടുത്തു.
God gave a sign.
ആ തലമുറയിൽ അത് സംഭവിച്ചു.
And that happened in that generation.
കർത്താവ് എന്തിനാണ് അത്യുച്ചത്തിന് മുമ്പ് പറഞ്ഞിട്ട് ഉടനെ നോഹയുടെ കാലം പോലെ തന്നെ എന്ന് പറഞ്ഞത്?
Why did God mention the parable of the fig tree and immediately talk about Noah?
അവിടെ ഒരു അടയാളം കൊടുത്തു.
There also a sign is being given.
നോക്ക, നോഹയുടെ കാലം പോലെ നോഹയുടെ കാലത്ത് ഒരു അടയാളം കൊടുത്തു.
In Noah's time also a sign was given.
അത് സംഭവിച്ചാൽ ഉടനെ നടക്കും.
And when that is accomplished, the judgment will
happen. കർത്താവ് പറഞ്ഞു അത്തി തളിർത്തു കഴിഞ്ഞാൽ.
Here God is mentioning that when the fig tree buds,
മറ്റു വൃക്ഷങ്ങൾ തളിർത്തു കഴിഞ്ഞാൽ,
when the other trees are also budding,
സകലവും നിവൃത്തിയാവുമ്പോൾ ആ തലമുറ ഒഴിഞ്ഞു പോകില്ല.
Until everything is accomplished, the generation will not pass.
എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച ഒരു കാര്യം,
this is a matter that made me to think a lot.
നോഹ പെട്ടകം പണിതു.
നോഹ built the ark.
കയിന്റെ വംശം ആരും കേറിയില്ലേ.
And none of the family of Cain entered into the ark.
നമുക്ക് അത് മനസ്സിലാക്കാം.
We have to understand that.
ദൈവത്തെ ആരാധിച്ച ശേത്തിന്റെ വംശത്തിൽ എന്തോ ആരാ ആൾ കയറാഞ്ഞ്.
But even the people who worshipped the Lord in the family of Seth, why didn't they also enter the ark?
അവരിൽ എട്ട് പേര് മാത്രമേ കയറിയുള്ളൂ.
Only 8 of them entered.
ബാക്കി ആരാധിച്ചവരൊക്കെ എവിടെയാണ്?
Where are the other people who worshipped?
നോഹയുടെ കാലം പോലെ.
Just like the time of Noah.
ആരാധിച്ച് നടന്നവരും കയറിയില്ലേ.
Even the people who were worshipping, they did not enter the ark.
നോഹയുടെ കാലം പോലെ സംഭവിക്കും.
ഇറ്റ് വിൽ ഹാപ്പൻ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ടൈം.
കർത്താവ് അവിടെ ഒരു അടയാളം പറഞ്ഞു, പഴയ നിയമത്തിലെ അടയാളം കൊടുത്തു.
ഗോഡ് വാസ് ഷോയിങ് എ സൈൻ ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദി ഓൾഡ് ടെസ്റ്റ്.
പുതിയ നിയമത്തിൽ ഒരു അടയാളം കർത്താവ് തന്നു.
ദേർ ഇസ് എ സൈൻ ഇൻ ദി ന്യൂ ടെസ്റ്റ്മെന്റ്.
കർത്താവ് സത്യമിട്ട് പറഞ്ഞു, സത്യമായി ഞാൻ പറയുന്നു, ഈ തലമുറ ഒഴിയില്ലേ.
ആൻഡ് വെർലി വെർലി ദിസ് ജനറേഷൻ വിൽ നോട്ട് പാസ് അവേ.
ഈ തലമുറയാണ് അത് തളിർപ്പ് കണ്ട തലമുറ.
ഇറ്റ് ഈസ് ദിസ് ജനറേഷൻ ദാറ്റ് ഹാസ് ടു ദാറ്റ് ഇസ് ബഡ്ഡിംഗ്.
ഈ തലമുറയിലാണ് ലോകത്തിന്റെ സകല രാഷ്ട്രങ്ങളും പ്രവചന നിവൃത്തികൾക്ക് വേണ്ടി അന്ത്യത്തിന്റെ സംഭവങ്ങൾക്ക് വഴിയൊരുക്കുന്നത്.
And this generation is the one that will pave the way for the fulfillment of the end time prophecies.
അമേരിക്കയുടെ സാമ്പത്തിക തകർച്ച,
the economic weakness of the America.
യൂറോപ്പ് ശക്തിപ്പെടുന്നു.
Europe is being strengthened.
Asian രാജ്യങ്ങൾ ശക്തിപ്പെടുന്നു.
Asian nations are becoming strong.
ഈ പ്രദേശങ്ങൾ ശക്തിപ്പെടുന്നു.
The Middle Eastern regions are strengthened.
ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവസാന പ്രവചനങ്ങൾക്ക് വേണ്ടി ഈ രാഷ്ട്രങ്ങളെല്ലാം ഒരുങ്ങുകയാണ്.
And all these nations are being prepared just like it's mentioned in the word of God.
ഇതെല്ലാം സംഭവിച്ചത് ഈ തലമുറയിലാണ്.
And all these are accomplished and fulfilled in this generation.
ഈ തലമുറ കർത്താവ് ഒരുക്കുകയാണ്.
And this generation is being prepared by the Lord.
തുടർന്ന് ഞാൻ നാളെ ഈ സാമ്പത്തിക തകർച്ചയെ കുറിച്ച് എടുത്തോളാം.
And I will continue talking about this topic.
ഒരു പുതിയ വാണിജ്യ ഉടമ്പടി ഒപ്പുവെച്ചു കഴിഞ്ഞു.
A new trade agreement has been signed.
ലോകം ഒരു പുതിയ ഒരു വ്യവസ്ഥയിലേക്ക് മാറുകയാണ്.
The world is entering into a new order.
നമ്മുടെ കർത്താവിന്റെ വാക്കുകളിലൂടെ നമുക്ക് നാളെ പരിശോധിക്കാം.
We can examine that through the words of our Lord Jesus.
വളരെ വ്യക്തമായി,
very clearly,
അവസാനത്തിന്റെ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുകയാണ്.
The sounds of the end times are resounding in our ears.
ഈ തലമുറ അതിനായി ഒരുക്കപ്പെടുന്നു.
And this generation is being prepared for
it. ആരാധിച്ചവർ കയറിയില്ല.
And even those who worship did not all enter.
വളരെ ചുരുങ്ങിയ 8 പേരെ കയറിയുള്ളൂ.
Only very few, 8 of them did enter.
വളരെ ഭയത്തോടെ നമ്മൾ ഓർക്കുക.
Very fearfully we need to remind
നമ്മുടെ രക്ഷയെക്കുറിച്ച് ഉറപ്പ് വരുത്തുക.
Let us make sure or ensure ourselves.
കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക.
Let us prepare for the coming of the Lord.
കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
May God help us.